ഇന്ന് രാവിലെ എന്താണ് പറയേണ്ടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ പിന്നിലായി സഹോദരൻ നീഗനോടൊപ്പം ഇരിക്കുമ്പോൾ സഹോദരൻ നെവിൽ എന്തോ പറഞ്ഞിട്ട് എന്നെ നോക്കിയുണ്ടായി. ഞാൻ സഹോദരൻ നീഗനോട് അദ്ദേഹം എന്നെ വിളിക്കുകയാണോ എന്ന് ചോദിച്ചു. അതെ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഇന്ന് രാവിലെ സമയം എന്തോ പറയുന്നതിനു വേണ്ടി ഞാൻ ഇവിടെ ആയിരിക്കുന്നു. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഫാൻ ശബ്ദം മുഴുവൻ വലിച്ചെടുത്തിട്ട് ഈ ഫാനിന്റെ ശബ്ദം നിങ്ങൾ പറയുന്നതിന് എടുത്തു കളയപ്പെടുന്ന മാതിരി അത് കാണപ്പെടുന്നതിനെ കുറിച്ച് ഞാൻ വിചാരിക്കുകയായിരുന്നു. ഞാൻ ഫോണിൽ കൂടെ സംബന്ധത്തിലായിരിക്കുന്ന മഹിളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി മുറിയിലായിരിക്കുമ്പോൾ ഈ സാക്ഷ്യങ്ങളെ കേൾക്കുകയായിരുന്നു. ഈ സന്ദേശം കിട്ടിയ വ്യക്തി ഡോക്ടർ മോറിസണിന്റെ ഭാര്യയിൽ നിന്നും ആ സ്ഥലത്തെ ഏത് നഗരത്തിലേക്കാണ് വിളിക്കേണ്ടതെന്ന് ചോദിക്കാൻ മറന്നുപോയി. ഞാൻ എന്താണ് ചെയ്തതെന്ന് ഞാൻ പറയാം. കാരണം ഞാനും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു. ഞാൻ ഫോണിന്മേൽ കൈവച്ചുകൊണ്ട് നമ്പറിലേക്ക് കൈ ചൂണ്ടിയിട്ട് അതെവിടെയായിരുന്നാലും പരിശുദ്ധാത്മാവിനോട് ഈ സ്ത്രീയുടെ അടുക്കൽ എത്താൻ അപേക്ഷിച്ചു. അവനത് കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം ഞാനത് തിരികെ വെച്ചു. അപ്രകാരമാണ് ദൈവം അത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്രകാരം അത് നന്നായിരിക്കാനിടയുണ്ട്. അങ്ങനെ ഞാൻ അവിടെയായിരിക്കുമ്പോൾ ഈ സാക്ഷ്യങ്ങളെ കേൾക്കുമ്പോൾ ആരോ പറഞ്ഞു, സഹോദരൻ റൂക്കിന്, അത് സഹോദരൻ നെവിൽ ആയിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സഹോദരിക്ക് മാനസിക തകർച്ച പോലെ എന്തോ ഉണ്ടായി എന്ന് പറഞ്ഞു. ഈ ഒരു കാര്യത്തെയും കൂടി ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ മുറുകെ പിടിക്കാം. ദൈവം തന്റെ സ്വന്തത്തെ അറിയുന്നു. അവരെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നു. പിന്നിലായി എന്നെ ശരിക്കും കേൾക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഇവിടെ കുറച്ചിരിപ്പിടം വെറുതെ കിടക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം മാറാൻ കഴിയും. ഇത് മുഖ്യമായ മൈക്കാണോ? ഇവിടെയുള്ള ഈ മൈക്കാണോ മുഖ്യമായത്? ഓക്കെ, അത് സ്വല്പം കൂടി അടുത്തു കിട്ടാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ചുറ്റുമായി എങ്ങനെയുണ്ട് ജീൻ? അത് കൊള്ളാമായിരിക്കും. ചിലപ്പോൾ എനിക്ക് സ്വല്പം തൊണ്ടയിടറാറുണ്ട്. ഞാൻ വളരെ സമയം കൊണ്ട് പ്രസംഗിക്കുന്നു. ഇപ്പോൾ നന്നായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ശരിയായി കേൾക്കാമോ? നാം തീർച്ചയായും ഈ കാര്യങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. നാം ഒരു മഹത്വമേറിയ യോഗത്തിന്റെ വാർത്ത ആഗ്രഹിക്കുന്നു. ഞാൻ സഹോദരി റൂക്കിനെയാണോ അവിടെ കാണുന്നത്? അവിടെ പിന്നിലായിട്ട് കാഴ്ചയ്ക്ക് അവരെ പോലെയുള്ള ഒരു സ്ത്രീ ഇരിക്കുന്നതായി എനിക്ക് തോന്നി. ഞാൻ തീർച്ചയായിട്ടും ഒരുപോലെയുള്ള രണ്ടുപേരെ കുറിച്ചല്ല പറയുന്നത്. അന്ന് എനിക്ക് തോന്നി കാഴ്ചയ്ക്ക് അവരെ പോലെയുള്ള ആരെയും ഞാൻ പിന്നിലായി കണ്ടു. അവരിപ്പോൾ സെയിന്റ് എഡ്വേർഡ് ആശുപത്രിയിലാകുന്നുവല്ലോ. അങ്ങനെ ടെന്നസിയിലെ ക്ലീവ്ലാൻഡിലും കാലിഫോർണിയയിലും ഞങ്ങൾക്ക് മഹത്തായ യോഗങ്ങൾ ഉണ്ടായിരുന്നു. ദൈവം ഭയങ്കരമായി അനുഗ്രഹിക്കുകയും വളരെ കാര്യങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്തു. നാം അതിനായി സന്തോഷമുള്ളവരാണ്. ദൈവത്തിന്റെ നന്മയും ദയയും കുറിച്ചുള്ള വാർത്തയെ കൊടുക്കുന്നതിന് സ്വന്തം കൂട്ടത്തിൽ തിരികെ വന്ന് ചേരാൻ കഴിഞ്ഞതിലും സന്തോഷിക്കുന്നു. തിരുവെഴുത്തിൽ അവർ അപ്രകാരമാണ് ചെയ്തിരുന്നത്. ഞാൻ സഹോദരൻ നെവിലിന്റെയും സഹോദരൻ ബീലറിന്റെയും പ്രാർത്ഥനയെ കുറിച്ച് പ്രശംസിക്കുകയായിരുന്നു. എപ്രകാരം അവർ ജനങ്ങൾക്കായി ദയയും സഹായവും അപേക്ഷിച്ചിരുന്നു. നാം അത് മുമ്പോട്ട് നോക്കിയാണെങ്കിൽ എല്ലായ്പ്പോഴും അതിൽ വാസ്തവികമായ എന്തോ ഒരു കാര്യത്തെ കാണാം. അതിനുശേഷം സഹോദരൻ നെവിൽ ഈ ശുശ്രൂഷകരെ മറ്റും പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിട്ട് വഴിപാടിനായി ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ പ്രഖ്യാപിക്കുകയും കൂടാതെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ അദ്ദേഹം എപ്രകാരം ഈ ശുശ്രൂഷകർ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നതിനെ കുറിച്ച് പറയുന്നതും കേട്ടു. ഒരു പാസ്റ്റർ തന്റെ ശുശ്രൂഷകർക്ക് വേണ്ടിയും ശുശ്രൂഷകർ അവരുടെ പാസ്റ്ററിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ട് എനിക്ക് വളരെ നന്നായി തോന്നി. ഇപ്രകാരമുള്ള സഹകരണത്തോടുകൂടി സഭ മുമ്പോട്ട് നീങ്ങുന്നത് കാണുമ്പോൾ എന്തോ അവിടെ സംഭവിക്കാൻ പോകുന്നതാണ്. അപ്രകാരമാണ് സഭ ക്രമത്തിലാക്കപ്പെടേണ്ടത്. അതെനിക്ക് ഒരു വിഷയത്തിന് വേണ്ടി ആശയത്തെ തരുന്നു. ഞാൻ കാതേശി വെച്ചുള്ള അനുഗ്രഹങ്ങളെയും ദേശം ഒറ്റനോക്കാൻ പോയവരുടെ വർത്തമാനത്തെ നിരസിച്ചു കളഞ്ഞതിനെ കുറിച്ച് പറയാൻ പോകുകയായിരുന്നു. എന്നാൽ മറ്റെന്തോ പറയുന്നതിനായി ഞാൻ എന്റെ മനസ്സ് മാറ്റി. ഇപ്പോൾ രോഗശാന്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറിയ സാക്ഷ്യം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പിന്നിലായി എന്റെ മകനായ ബില്ലിയെ കാണുമെന്നുള്ള ആശയിലായിരുന്നു. എന്നാൽ അത് അവന്റെ പോക്കറ്റിലാകുന്നു. ബില്ലി യോഗങ്ങളിൽ ഇതിനു മുമ്പായിരുന്നതിൽ മെച്ചപ്പെട്ടു വരുന്നു. അവൻ ഒരുവിധം തളർന്നും ക്ഷീണിച്ചുമായിട്ട് ജനങ്ങളോട് പറയും, ഓ പോയിരിക്കുക, പോയിരിക്കുക, ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ കാർഡ് തരുന്നതാണ്. എന്നാൽ ഈ അടുത്ത സമയത്ത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ യോഗത്തിൽ വരുന്നതായി ജനങ്ങളോട് അവൻ ഇതിനുവേണ്ടി ഖേദമുള്ളതായി കാണപ്പെട്ടു. അവർക്ക് കൊടുക്കുന്നതിനു വേണ്ടി പ്രാർത്ഥനയുടെ കാർഡുകൾ ശേഷിച്ചിട്ടില്ലെങ്കിൽ അവൻ അവരെ ഒരു മുറിയിലാക്കുകയും അതിനാൽ എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കഴിയും. അങ്ങനെ ഒരു കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഷിക്കാഗോയിൽ വെച്ച് സംഭവിച്ചു. അവൻ മുമ്പോട്ട് കടന്നു വരികയാണെങ്കിൽ ഞാൻ ആ കത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവനെ കണ്ടിരുന്നില്ല. കൂടാതെ ഞാൻ ഇന്ന് രാവിലെ ഇവിടേക്ക് വരുമെന്നും ആ കത്ത് ആവശ്യമുണ്ടായിരിക്കുമെന്നും അവൻ അറിയില്ല. എന്നാൽ ഞാൻ വളരെ രോഗത്തെക്കുറിച്ച് വിചാരിച്ചപ്പോൾ അത് ഓർമ്മയിൽ വന്നു. അത് ഈ രീതിയിലായിട്ട് അതൊരു സാക്ഷ്യപ്പെടുത്തിയ കാര്യമാകുന്നു. പ്രമേഹ രോഗിയായ ഒരു സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനു ശേഷം മരിച്ചുപോയതിനെ കുറിച്ച് പത്രങ്ങൾ ഓറൽ റോബർട്സിനെ വിമർശിച്ചതിനെ കുറിച്ച് എന്നോട് പറയപ്പെട്ടിരുന്നു. ഞാനത് പത്രത്തിൽ വായിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു അമേരിക്കക്കാരനായിരിക്കെ ഞാൻ നിയമങ്ങളെയും അധികാരത്തിലായിരിക്കുന്ന മനുഷ്യനെയും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അത് നീതിയായിരിക്കുന്നില്ല. ഡോക്ടർമാർ തള്ളിക്കളഞ്ഞ ശേഷം ഓറൽ റോബർട്ട് പ്രാർത്ഥിച്ചിട്ട് സുഖപ്പെട്ടതായ എല്ലാവരെയും കുറിച്ച് പത്രത്തിലിടാൻ അവർ തയ്യാറാണോ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അവർ നേരെ താഴെ ചെന്ന് പതിക്കും. അവർ അതങ്ങനെ ചെയ്യുകയില്ല. എന്നാൽ ഒരുപക്ഷെ സാത്താൻ അവരുടെ മേൽ അത്രമാത്രം ബുദ്ധിഭ്രമം ഉണ്ടാക്കിയിട്ട് ദൈവം അത് അനുവദിക്കുകയും ന്യായവിധിയുടെ നാളിൽ അവർക്കതിനുവേണ്ടി ഉത്തരം നൽകേണ്ടിയിരിക്കുന്നു. എന്നാൽ മരണാവസ്ഥയിലെത്തിയ 1000 പേർക്ക് വേണ്ടി ഓറൽ റോബർട്സ് പ്രാർത്ഥിക്കുകയും അവർ സുഖപ്പെടുകയും ചെയ്തതായി ഞാൻ അറിയുന്നു. അവർ അതിനെക്കുറിച്ച് നീതിയുക്തമായ കാര്യമല്ല ചെയ്തിരിക്കുന്നത്. അവർ അവരുടെ പക്ഷത്തെ വിമർശകരുടെ പക്ഷത്തെ രക്ഷപ്പെടുത്തും, എന്നാൽ മറ്റേ വശത്തെ അവർ വിടുവിക്കുകയില്ല. ഇപ്പോൾ പത്രങ്ങൾ ദിവസം തോറും നടക്കുന്ന സംഭവങ്ങളെ പൊതുജനത്തെ അറിയിക്കുന്നതിനു വേണ്ടി കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മനുഷ്യജീവികൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുമ്പോൾ, ആരെങ്കിലും രോഗശാന്തി പ്രാപിക്കുമ്പോൾ, വാസ്തവമായും രോഗശാന്തി പ്രാപിക്കുമ്പോൾ അമേരിക്കയിലെ സകല പത്രങ്ങളും അതിന്റെ ലഘുലേഖ പ്രസിദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അത് ചെയ്യുന്നതിനായി നിങ്ങൾക്ക് അവരെ വാടകയ്ക്ക് വാങ്ങാൻ കഴിയുകയില്ല. ഇല്ല, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും എടുക്കുകയും അവർ അതിനെ അട്ടഹസിച്ച് കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ട് അത് മറിച്ചു കളയും. എന്നാൽ വിമർശിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ദേശം ന്യായവിധിക്ക് തയ്യാറാണെന്ന് മാത്രം കാണിക്കുന്നു. ഒരു ന്യായവിധിയുണ്ട്, അതിൽ നിന്നും രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല. അവർ അവരുടെ തലയിൽ തീ കുന്നുകൂട്ടുക മാത്രമാണ് ചെയ്യുന്നത്. മൂല തത്വങ്ങളോട് അത്രമാത്രം ഏകീകരണമേ ഇല്ല. ഒരു പത്രത്തിന്റെ മൂലതത്വം എന്ന് പറയുന്നത് പൊതുജനങ്ങളോട് എന്താണോ സംഭവിക്കുന്നത്, അത് നല്ലതായാലും ചീത്തയായാലും അത് അറിയിക്കുക എന്നതാണ്. എന്നാൽ അവർ അവരുടെ മൂലതത്വങ്ങളിൽ നിന്നും ദൂരെയായിരിക്കുന്നു. അങ്ങനെ അവർ അവരുടെ മൂലതത്വങ്ങളിൽ നിന്നും ദൂരെയായിരിക്കുമ്പോൾ അവർ അവരുടെ ഉദ്ദേശത്തെ ശരിയായി നിർവഹിക്കുന്നില്ല. സഭയുടെ കാര്യവും അത് തന്നെയാണ്. സഭ അതിന്റെ മൂലതത്വങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും അതിന് പിന്നെ ഒരിക്കലും വിശുദ്ധന്മാരെ ശരിയായി സേവനം ചെയ്യാൻ കഴിയാതെയുമായിരിക്കുന്നു. നാം ഒത്തൊരുമിച്ച് ഏകീകരിക്കേണ്ടിയിരിക്കുന്നു. നാം ഏക മനസ്സോടെ ഒത്തൊരുമിക്കേണ്ടിയിരിക്കുന്നു. ദൈവം ശരിയാണെന്ന് പറഞ്ഞിട്ടുള്ള വേദപുസ്തകത്തിലെ മൂല തത്വങ്ങൾക്ക് വേണ്ടി നാം ഏക മനസ്സോടെ ഒത്തൊരുമിക്കാത്തിടത്തോളം നമുക്ക് ദൈവത്തെയോ ജനങ്ങളെയോ സേവ ചെയ്യാൻ കഴിയുകയില്ല. നാം അതോടൊപ്പം നിന്നിരിക്കണം. ഷിക്കാഗോയിൽ വെച്ച് ബില്ലി മുറിയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു സ്ത്രീയും അവരുടെ ഭർത്താവിന് ശ്വാസകോശങ്ങളിൽ ക്യാൻസർ രോഗവുമായിട്ട് മരിക്കുന്ന അവസ്ഥയിൽ നിന്നിരുന്നു. കൂടാതെ ഈ സ്ത്രീ പോളിയോ രോഗത്താൽ പീഡിതയായിട്ട് അവർ ഒരു ചക്രക്കസേരയിൽ ഇരുന്നു കൊണ്ട് ശ്വാസകോശങ്ങളിൽ ക്യാൻസർ രോഗത്തോടുകൂടി കഷ്ടിച്ച് എഴുന്നേറ്റ് പോലും നിൽക്കാൻ കഴിയാത്ത ആ മനുഷ്യനെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ബില്ലി അദ്ദേഹത്തോട് പറഞ്ഞു, ശ്രീമാൻ എന്നോട് ക്ഷമിക്കണം, നിങ്ങൾക്കൊരു പ്രാർത്ഥനയുടെ കാർഡ് തരുന്നതിൽ ഞാൻ സന്തോഷവാനാണ്, എന്നാൽ എന്റെ പക്കൽ ഒന്നുപോലും ശേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ശരി, സാരമില്ല മകനെ, ഞങ്ങൾ അകത്ത് കടക്കാൻ ശ്രമിച്ചിരുന്നു, എന്നാൽ ഇത് ഞങ്ങൾക്ക് അത്രമാത്രം പ്രയാസമേറിയ കാര്യമായിരിക്കുന്നു. ബില്ലി പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഡാഡിയെ കൊണ്ടുവരാൻ പോവുകയാണ്. ഞാൻ അദ്ദേഹത്തെ അകത്ത് കൊണ്ടുവരികയും പുറത്തു കൊണ്ടുപോവുകയും ചെയ്യും. ഞാനത് ചെയ്യുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ സന്ദേശം കേട്ട് കഴിയുന്ന ഉടനെ തന്നെ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കൂടി ഞാൻ കടന്നു പോകുന്നതായ അവിടെയുള്ള ചെറിയ മുറിയിൽ കടന്നിരിക്കണം. ഞാൻ അദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഓ മകനെ, അത് വിശ്വസ്തതയേറിയ കാര്യമാകുന്നു, അത് വളരെ അധികമാകുന്നു എന്ന് പറഞ്ഞു. അതൊരു നല്ല മനോഭാവമാകുന്നു, അത് വളരെ നന്നായിരിക്കുന്നു. അന്ന് രാത്രിയിൽ ബില്ലി തിരികെ എത്തിയപ്പോൾ അപ്പോഴും അവൻ പറഞ്ഞിരുന്നത് അവന് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അവന്റെ ഭാര്യയുടെ സഹോദരൻ ശ്വാസകോശങ്ങളിൽ തകർച്ച പറ്റിയിട്ട് രക്തം ഒഴുകിയും അവന്റെ സഹോദരന്റെ ഭാര്യയ്ക്ക് വയറ്റിൽ വ്രണമുണ്ടായിട്ട് രക്തമൊഴുക്കലോടുകൂടി അവിടെ കടന്നു പറ്റുന്നതിനായി അവന്റെ സഹായം തേടിക്കൊണ്ട് എത്തിയിരുന്നു. അങ്ങനെ മുറി മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് തപാലിൽ കൂടെ കത്ത് ലഭിച്ചിരുന്നു. അതായത് ശ്വാസകോശങ്ങളിൽ ക്യാൻസർ രോഗിയായ മനുഷ്യൻ പൂർണ്ണ സൌഖ്യം പ്രാപിച്ചിരിക്കുകയും ചക്രക്കസേരയിലായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ നേരത്തെ പോലെ സാധാരണമായ രീതിയിൽ നടക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. ക്ഷയരോഗത്താൽ ശ്വാസകോശങ്ങൾ തകർന്നിരുന്ന ആ വ്യക്തി പൂർണ്ണ സൌഖ്യം പ്രാപിക്കുകയും വയറ്റിൽ വ്രണത്തോടുകൂടി അദ്ദേഹത്തിന്റെ ഭാര്യയും പൂർണ്ണ സൌഖ്യം പ്രാപിച്ചിരുന്നു. ഒരൊറ്റ വട്ടം തന്നെ നാലു പേർ സുഖപ്പെട്ടിരിക്കുന്നു. ഈ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പത്രങ്ങൾ തയ്യാറാണോ എന്ന് ഞാൻ അതിശയിക്കുന്നു. ഓ, എന്നാൽ ദൈവം ഇപ്പോഴും ദൈവമാകുന്നു. ദൈവം തന്റെ സ്വന്തം രീതിയിൽ ഇത് ചെയ്യുകയും അവൻ അത്രയധികം നന്മയുള്ളവനുമാകുന്നു. അവൻ ദൈവമാണെന്ന് നാം അറിയുന്നതിൽ സന്തോഷമുള്ളവരാകുന്നു. ഇവിടെ ചുറ്റുപാടും പോയി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റും ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനായ പ്രാസംഗികനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം രാവിലെ സംസാരിക്കുകയായിരുന്നു. ക്ഷയരോഗബാധിതയായ ഒരു സ്ത്രീക്ക് വേണ്ടി ലൂയിസ്വില്ലയിൽ ഒരു ആശുപത്രിയിൽ പോയി അവൻ പ്രാർത്ഥിക്കുകയും ഈ സ്ത്രീ മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഈ പ്രാസംഗികൻ പറഞ്ഞു, കൊള്ളാം, ഇനിയും ഒരു യാതൊരു ആവശ്യമില്ല, ദൈവം എന്ന ഒരു കാര്യമേ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ അവൻ തന്റെ വാക്ക് പാലിക്കുമായിരുന്നു. ഞാൻ വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന പ്രകാരം തന്നെ അവരുടെ മേൽ അഭിഷേകം നടത്തി. അങ്ങനെ അവന് തന്റെ വാക്ക് പാലിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ അവൻ ദൈവമേ അല്ല, ഇത് വെറും ഒരു പുസ്തകം മാത്രമാണ് എന്ന് അയാൾ പറഞ്ഞു. ഇപ്പോൾ അത് നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് പോലെ കാണിക്കുന്നു. ഇത് തിരുവെഴുത്തിന്റെ ഒരു ഭാഗം മാത്രമാകുന്നു. ഇത് മുഴുവൻ തിരുവെഴുത്തുമല്ല. ഇത് ഒരു വ്യക്തിയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു നടക്കുന്നത്. വളരെയധികം കാര്യങ്ങൾ നടക്കുകയും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതായി ഞാൻ അറിയുന്നു എന്ന് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു. അവസാനം എനിക്ക് തന്നെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഞാനും അതേ രീതിയിൽ പോയിന്നിരിക്കാം. ദൈവം തന്റെ കരുണയുടെ കരങ്ങൾ എന്റെ മേൽ നിന്നും എടുത്തു മാറ്റിയാൽ ഞാൻ അതുപോലെ ആയിത്തീരും. എന്നാൽ തന്റെ കരുണയുടെയും മാർഗദർശനത്തിന്റെയും കരങ്ങൾ എന്റെ മേലായിരിക്കുന്നിടത്തോളം ഞാൻ മുൻപോട്ട് പോകും. എന്നാൽ എന്റെ ഭാര്യയായ മീഡയോട് ഞാൻ ചോദിച്ചു, എന്റെ മകളായ ഷാരോന്റെ ദർശനം ഞാൻ കണ്ടുകഴിഞ്ഞ ശേഷം അന്ന് രാവിലെ ആ മുറിയിൽ ഉണ്ടായിരുന്നതാരായിരുന്നു? കഴിഞ്ഞ ദിവസം ഞാൻ ബോധം കെട്ടതുപോലെ ആയിപ്പോയി. ഞാൻ വഴിയിലിരിക്കുകയായിരുന്നു. അതിനുശേഷം അവളെക്കുറിച്ചുള്ള എന്റെ ദർശനത്തിന്റെ കഥ നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എന്റെ ഒരു വശത്തായിട്ട് ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി ആ ദർശനത്തിൽ കണ്ടതുപോലെ തന്നെ ജെഫേഴ്സൺ വില്ലയിലെ തെരുവിൽ കൂടി നടന്നു വരുന്നത് ഞാൻ കണ്ടു. എനിക്ക് കൈകൾ തമ്മിൽ ബലമായി പിടിക്കേണ്ടി വന്നു. ഷാരനെ കുറിച്ചുള്ള എന്റെ ദർശനത്തിൽ കണ്ടതുപോലെ തന്നെയായിരുന്നു. അവൾ അപ്പോഴേക്ക് ഒരു ചെറുപ്പക്കാരിയായി കഴിഞ്ഞിരുന്നു. അന്ന് രാവിലത്തെ ആ ദർശനത്തിന് ശേഷം എന്റെ തോളിൽ കൈകൾ ചുറ്റിക്കൊണ്ട് ഹോപ്പ് എന്നോട് പറഞ്ഞു, ബിൽ, ഞങ്ങളെക്കുറിച്ച് വിഷമിക്കേണ്ട, ഞങ്ങൾ നല്ല സ്ഥാനത്തായിരിക്കുന്നു. ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അവൾ പറഞ്ഞു, വിഷമിക്കേണ്ട, ഇനിയും നീ വിഷമിക്കില്ലെന്ന് എന്നോട് വാഗ്ദത്തം ചെയ്യുക എന്നവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഹോപ്പ്, എനിക്കത് കഴിയുകയില്ല, എനിക്ക് വിഷമമുണ്ട്, എനിക്കതിന് കഴിയുകയില്ല. ഞാൻ ദർശനത്തിൽ നിന്ന് പുറത്തു വന്നു. ആ ഇരുണ്ട മുറിയിൽ ഞാൻ നിന്നിരുന്നു. അതൊരു ദർശനമായിരുന്നില്ല, അതൊരു സങ്കല്പമായിരുന്നില്ല. എന്നാൽ അവളുടെ കരങ്ങൾ അപ്പോഴും എന്റെ മേലായിരുന്നു. അവൾ എന്റെ പുറത്ത് തട്ടിക്കൊണ്ടിരുന്നു. ഞാൻ ഓർത്തു, ഒരു നിമിഷം നിൽക്കുക, ഇത് ആ നാളുകളിൽ ഒരു ദർശനത്തെ എന്താണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനതിനെ വിവശതയിലാകുക എന്ന് വിളിച്ചിരുന്നു. അവളുടെ കരങ്ങൾ ഇപ്പോഴും എന്റെ മേലായിരിക്കുന്നു. ഹോപ്പ്, നീ ഇവിടെയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു, ബിൽ, നീ ഇനിയും ഒട്ടും എന്നെയും ഷാരോനെയും കുറിച്ച് വിഷമിക്കില്ല എന്ന് എന്നോട് വാഗ്ദത്തം ചെയ്യുക എന്ന് പറഞ്ഞു. കാരണം ഞാൻ വഴിയുടെ അവസാനം എത്തിയിട്ട് ആത്മഹത്യ ചെയ്യാൻ തയ്യാറായിരുന്നു. ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ എന്നെ ആലിംഗനം ചെയ്യുകയും അവളുടെ കരങ്ങൾ കൊണ്ട് എന്റെ പുറത്ത് തട്ടുകയും ചെയ്തു. അതിനുശേഷം ഞാൻ, ഹോപ്പ്, നീ എവിടെയാകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എന്റെ കയ്യിൽ ലൈറ്റിന്റെ ചെറിയ ചരട് കിട്ടുന്നത് വരെ ഞാൻ തപ്പിക്കൊണ്ട് നോക്കുകയും അത് വലിക്കുകയും ചെയ്തു. ഞാൻ കസേരയുടെ പിന്നിലും മറ്റെല്ലാമായിട്ട് അവൾ ഇരിക്കുന്നുണ്ടോ എന്ന് ചുറ്റുമായി തിരിഞ്ഞു നോക്കി. അവൻ ദൈവമാകുന്നു. മലമുകളിലുള്ള രൂപാന്തരണ സമയത്ത് മോശയും ഏലിയാം അവന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആയിരുന്ന അതേ ദൈവം തന്നെ അവൻ ഇന്നുമാകുന്നു. അവൻ ഇപ്പോഴും ദൈവമാകുന്നു. നാം പലവിധമായ പരീക്ഷകളിലും പ്രയാസങ്ങളിലും കൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ നിന്റെ വഴികളെ പ്രകാശിതമാക്കിയും വാസ്തവമാക്കിയും ചെയ്യാൻ അറിയാവുന്ന ആരോ ഒരുവൻ ഉണ്ട് എന്ന് ഓർത്തുകൊള്ളുക. തിരശ്ശീലയുടെ പിന്നിൽ എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ആഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ആ വലിയ വിശേഷ സംഭവം നടക്കാൻ പോകുന്ന ദിവസത്തേക്ക് ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ ഓടുന്നു എന്നൊരു കാര്യം മാത്രം എനിക്കറിയാം. അന്ന് ഞാൻ അവനെ മുഖാമുഖം കാണുകയും കൃപയാൽ രക്ഷിക്കപ്പെട്ട കഥ പറയുകയും ചെയ്യും. ആ ദിവസത്തേക്കാണ് ഞാൻ ജീവിക്കുന്നത്. പിമ്പിലുള്ളതിനെ മറന്നുകൊണ്ട് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കൂടാരത്തിലുള്ള നിങ്ങൾ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ആഞ്ഞുകൊണ്ട് ഓടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്താലും തമ്മിൽ ചുറ്റിപ്പണഞ്ഞുകൊണ്ട് കഴിയാവുന്നിടത്തോളം ഒരു സംഘമായിക്കൊണ്ടും എല്ലായ്പ്പോഴും ആരുടെയെങ്കിലും അടുത്തു ചെല്ലാൻ കൈകൾ നീട്ടിയെത്തുവാൻ ശ്രമിക്കുക.
But in this faith that we're now preaching and earnestly contending for,
എന്നാൽ നാം ഇപ്പോൾ പ്രസംഗിക്കുന്നതായി വിശ്വാസത്തിന് വേണ്ടി പോരാടുക. ഒരിഞ്ച് പോലും ഇതിൽ നിന്നും മാറരുത്. നിങ്ങൾ എന്നെ അവന്റെ ദാസനായി വിശ്വസിക്കുന്നുവെങ്കിൽ ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇതൊരിക്കലും ഭൂരിപക്ഷമായിരിക്കില്ല, ഇതെല്ലായ്പ്പോഴും കുറഞ്ഞ പക്ഷമായിരിക്കും. ഇതെല്ലായ്പ്പോഴും ആകുകയും ആയിരിക്കുകയും ചെയ്യും. എന്നാൽ ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സഭ ക്രമത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഒരു കൂട്ടം ശുശ്രൂഷകരും ഖജാഞ്ചിമാരും സൺഡേ സ്കൂൾ മേൽവിചാരകന്മാരും പാസ്റ്റർമാരും എല്ലാമായിട്ട് ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാരെയും ഈ പാസ്റ്ററിനെയും നിങ്ങൾ ജനങ്ങളാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ പൊതുവായ ഒരു മേൽവിചാരകൻ മാത്രമായിട്ട് അത് ശരിക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കുകയും വേണ്ടി ഉപദേശങ്ങൾ നൽകുകയും മറ്റുമാകുന്നു. നിങ്ങളാണ് നിങ്ങളുടെ പാസ്റ്ററിനെയും നിങ്ങളുടെ ഖജാഞ്ചിമാരെയും ശുശ്രൂഷകരെയും അങ്ങനെയുള്ള സഭയിലുള്ള സകല കാര്യാലയങ്ങളെയും തിരഞ്ഞെടുക്കുന്നത്. അത് നിങ്ങളാണ്. ഈ മനുഷ്യരോടൊപ്പം നിൽക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. കാരണം അവർ തെറ്റ് ചെയ്യാനിടയുണ്ട്. അവർ മർത്യരും സാധാരണപ്പെട്ട മനുഷ്യരുമാകുന്നു. അതിനാൽ അവർ തെറ്റ് ചെയ്യും. എന്നാൽ അമേരിക്കയുടെ രാഷ്ട്രപതി ഒരു തെറ്റ് ചെയ്താൽ നാം അദ്ദേഹത്തെ ഒരു രാഷ്ട്രപതിയിൽ നിന്നും വലിച്ചെടുത്ത് പുറത്താക്കുമോ? നാം അത് മറന്നു കളഞ്ഞിട്ട് മുമ്പോട്ട് പോകും. അപ്രകാരമാണ് നമ്മുടെ സഭയും ചെയ്യാൻ നാം ആഗ്രഹിക്കുന്നത്. ഈ ശുശ്രൂഷകർക്ക് വേണ്ടി കുറച്ചു നേരം മുമ്പ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. കൂടാതെ ഖജാഞ്ചിമാരിൽ നിന്നും നിങ്ങളെല്ലാവരും ഏകമനസ്സുള്ളവരായി പോകുന്നു എന്നൊരു സാക്ഷ്യവും കേട്ടു. ഇപ്പോൾ ഈ അവസ്ഥയിൽ തന്നെ ആയിരുന്നു കൊള്ളുക. ഇവിടെ അംഗങ്ങളായ നിങ്ങൾ ഈ ഖജാഞ്ചിമാരോടും ശുശ്രൂഷകരോടും പാസ്റ്ററിനോടും ഒപ്പം നിന്നുകൊള്ളുക. അങ്ങനെ നിങ്ങൾ ഒരുമിച്ചാകുമ്പോൾ അത് തകർക്കപ്പെട്ട് കാണുന്നത് സാത്താന്റെ പണിയാണെന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതെല്ലായ്പ്പോഴും അങ്ങനെ ആകുകയും ആയിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരോടൊപ്പം നിന്നുകൊള്ളുക. അതാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നതായ കാര്യം. ഔദ്യോഗിക ഭരണസമിതിയോട് കുറച്ച് കാര്യങ്ങൾ യോഗങ്ങളെക്കുറിച്ചും മറ്റുമായി പറയേണ്ടതുണ്ട്. അത് ഔദ്യോഗിക സമിതിയിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഖജാഞ്ചിമാരുടെ അധ്യക്ഷനായ സഹോദരൻ റോബർട്ട്സന് കൊടുക്കുന്നതിനായി ഒരു കോപ്പി എന്റെ വശമുണ്ട്. കൂടാതെ ശുശ്രൂഷകരുടെ അധ്യക്ഷനായ സഹോദരൻ കൊളിൻസിന് കൊടുക്കുന്നതിനായും ഒരു കോപ്പി എന്റെ പക്കലുണ്ട്. ഈ സ്ഥാനങ്ങളെല്ലാം തിരുവെഴുത്ത് പ്രകാരമാണ് ഒരുക്കിയിരിക്കുന്നത്. അവരെന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ തിരുവെഴുത്ത് പ്രകാരമായ നിയമങ്ങൾ അവർക്കുണ്ടായിരിക്കണം. ആ കാരണത്താൽ ട്രസ്റ്റിമാർക്ക് അവരുടേതായ കാര്യാലയവും ശുശ്രൂഷകർക്ക് അവരുടേതായ കാര്യാലയവും സൺഡേ സ്കൂൾ മേലധ്യക്ഷന് അദ്ദേഹത്തിന്റേതായ കാര്യാലയം ഉണ്ടായിരിക്കുന്നു. പാസ്റ്റർ ആട്ടിൻകൂട്ടത്തിന്റെ തലവനാകുന്നു. ഇവരിൽ ഓരോരുത്തർക്കും പൊതുവായ കാര്യങ്ങളുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ചേർന്ന് കണ്ടുമുട്ടാതെ അത് അതിന്റേതായ കാര്യാലയത്തിൽ വെച്ചായിരിക്കണം. കാരണം ട്രസ്റ്റിമാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ശുശ്രൂഷകരോട് പറയാനുണ്ടെങ്കിൽ ശുശ്രൂഷകർക്ക് ട്രസ്റ്റിമാരോടും എന്തെങ്കിലും പറയാനുണ്ടായിരിക്കണം. അത് തിരിച്ചുമായിട്ട് ട്രസ്റ്റിമാർ കാശിന്റെയും കെട്ടിടത്തിന്റെയും കാര്യങ്ങൾ നോക്കുന്നു. എന്നാൽ അവർക്ക് ശുശ്രൂഷകരുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. ശുശ്രൂഷകർ സഭയുടെ പോലീസുകാരായ മനുഷ്യരാണ്. കൂടാതെ പാസ്റ്ററിന്റെ സഹപ്രവർത്തകരുമാകുന്നു. ട്രസ്റ്റിമാരാണ് സകല സമ്പത്തും കൈകാര്യം ചെയ്യുന്നത്. ട്രസ്റ്റിമാർക്ക് ആത്മീയ കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും ചെയ്യാനോ ശുശ്രൂഷകർക്ക് പൈസയുടെ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഇല്ല. ആ കാരണത്താൽ അത് ഇപ്രകാരമായിരിക്കണം. സൺഡേ സ്കൂളിന്റെ മേൽവിചാരകൻ സൺഡേ സ്കൂൾ നോക്കുന്നതാണ്. അതിനുമേൽ ഇതെല്ലാം കൂടി എഴുതി അത് ടൈപ്പ് ചെയ്തത് വാർത്താ വിതരണ ബോർഡിലേക്കായിട്ട് എന്റെ പക്കലുണ്ട്. കൂടാതെ സഭ നിൽക്കുന്നതായ അതിന്റെ ഉപദേശങ്ങളും എല്ലാം കൂടി എഴുതിയത് ഫ്രെയിം ചെയ്ത് ഇവിടെ ഇടുന്നതാണ്. അതിൽ സഭയുടെ ഉപദേശങ്ങളും സഭ നിൽക്കുന്നതായ അതിന്റെ സിദ്ധാന്തങ്ങളും എഴുതിയിരിക്കുന്നതാണ്. ഒരു സഭയാകേണ്ടതിനായി നമുക്കൊരു ഉപദേശം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നാം ഏതെങ്കിലും ഒരു കാര്യത്തെ എടുത്ത് കുറ്റിയടിച്ച് ഉറപ്പിച്ചിട്ട് നമുക്ക് ഇത്രയും ദൂരമേ പോകാനായിട്ടുള്ളൂ എന്ന് പറയാറില്ല. എന്നാൽ നമുക്ക് കഴിയാവുന്നിടത്തോളം ദൂരം ദൈവം നമ്മെ അവന്റെ തിരുവെഴുത്തിൽ പോകാൻ അനുവദിക്കുന്നിടത്തോളം എല്ലാവരുമായി കൂട്ടായ്മ ചെയ്യുന്നു. ഇപ്പോൾ ഏക മനസ്സോടും ഐക്യത്തോടും തമ്മിൽ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ദൈവത്തിനു വേണ്ടി മുമ്പോട്ട് നീങ്ങുക. അപ്രകാരം നാം ചെയ്യുന്നതിനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നാം പ്രാർത്ഥിച്ചിട്ട് വചനത്തെ തുടങ്ങാം.
ഓ പ്രഷ്യസ് ലോർഡ്, വി ആർ നൗ അബൌട്ട് ടു അപ്രോച്ച് ദി
ഓ വിലയേറിയ കർത്താവേ, ഞങ്ങളിപ്പോൾ അങ്ങയുടെ ദിവ്യവചനത്തെ അല്ലെങ്കിൽ വചനത്തെ വായിക്കുന്നതിൽ കൂടെ അങ്ങയെ സമീപിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്താനിടയാക്കണമേ. കർത്താവെ, ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ മക്കളാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യാനിടയാക്കണമേ. കാരണം നിന്റെ കൃപയാൽ നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവല്ലോ. ഈ സഭയിൽ ഒരു കൂട്ടായ്മ ഉണ്ടായിട്ട് ഞങ്ങൾ ഏതോ ഒരു വലിയ നീക്കത്തിലേക്ക് ദൃശ്യമാകാൻ പോകുന്നതായി കാണുകയും അത് മറ്റുള്ള സേവകരെ പ്രവർത്തന മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിനായി ഇടയാക്കുന്നതിനായി അനുഭവപ്പെടുകയും ചെയ്യുന്നത് കാണുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതിനായി നീ എന്നെ അയക്കുകയാണെങ്കിൽ അതിനായി ഒരു ശുശ്രൂഷകനെ പോലെ തയ്യാറായും അതിനായി ആഗ്രഹിച്ചും കൊണ്ട് അതെടുക്കാനായി എന്നെ പരിശീലിപ്പിക്കണമേ. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ അതിന്മേൽ ഇന്ന് ഞങ്ങൾ ധീരതയോടെ നിൽക്കുന്നതിനെ ലോകത്തിന് ചുറ്റുമായി വലയം ചെയ്യുന്നതിനെ ഇടയാക്കണമേ. കർത്താവെ, അനുവദിച്ചേരണമേ. ഈ പാഴ്ചെടികൾ നിന്നിരുന്നത് ഈ സ്ഥാനത്തെ ഒരു ദിവസം ഞങ്ങൾ നിനക്ക് സമർപ്പണം ചെയ്തിരിക്കുന്നിടത്ത് ഒരു പള്ളി ഉയർന്നു വരാനിടയാക്കണമേ. അതിൽ നിന്നും കർത്താവെ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ശുശ്രൂഷകരും സുവിശേഷകരും ഉപദേശകരും മിഷണറിമാരും പോകുന്നതിനിടയാക്കണമേ. ഇപ്പോൾ കഷ്ടപ്പാടിലായിരിക്കുന്ന സഹോദരനും സഹോദരി സ്ട്രിക്കറിനും വേണ്ടി ഞങ്ങൾ ഒരു വിശേഷമായ അനുഗ്രഹത്തെ ഇന്ന് രാവിലെ അപേക്ഷിക്കുന്നു. നാം എല്ലാവരും വിവിധ പരീക്ഷകളിൽ അകപ്പെടുന്നുവെന്ന് നാം അറിയുന്നു. ദൈവം താൻ കൈക്കൊള്ളുന്ന എല്ലാ മകനെയും തള്ളുന്നു. നാം അത് സഹിക്കാതെ തിരിഞ്ഞു പോവുകയാണെങ്കിൽ നാം ദൈവമക്കളല്ല, കൗലടയന്മാർ അത്രേ. സഹോദരനും സഹോദരി സ്ട്രിക്കറിനും അവരുടെ ജോലിസ്ഥാനത്ത് ചേർന്ന് നിൽക്കുന്നതിനുള്ള ശക്തിയും ബലവും നൽകണമേ. അവർ ഭക്ഷിക്കുന്നതായ ആഹാരത്തിന് വേണ്ടി അവർക്ക് ഭിക്ഷയാചിക്കേണ്ടി വന്നാലും അങ്ങയുടെ അനുഗ്രഹത്തിന്റെ കരങ്ങൾ അവരുടെ മേലായിരിക്കണമേ. ഒരുപക്ഷെ ഈ പരിശ്രമത്തിൽ കൂടെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്താകുന്നുവെന്ന് അവരുടെ ദേശമായ ആഫ്രിക്കയെ നീ കാണിക്കാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം. അത് ഞങ്ങൾക്കറിയില്ല. കർത്താവെ, ഇത് അനുവദിച്ചു തരണമേ. ഇതെല്ലാം അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് നടക്കുന്നതിനിടയാക്കണമേ. ഞങ്ങളുടെ പാസ്റ്ററായ സഹോദരൻ നെവിലെ അനുഗ്രഹിക്കണമേ. നീ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയനായിരിക്കുന്നത് പോലെ അദ്ദേഹത്തെ മാട്ടിൻകൂട്ടത്തിന്റെ ഇടയനാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്നേഹമേറിയ ഭാര്യ തീരെ സുഖമില്ലാതെ കിടക്കുന്നത് ഞങ്ങൾ മറക്കുന്നില്ല. സഹോദരൻ നെവിലെ തള്ളയില്ലാത്ത ഒരു കൂട്ടം കുഞ്ഞുങ്ങളോടൊപ്പം ഒറ്റയാക്കാൻ ശത്രു ആഗ്രഹിക്കുന്നു. എന്നാൽ ഞങ്ങൾ വിശ്വാസത്താൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ രക്തത്തെ ശത്രുവിന്റെയും ഞങ്ങളുടെ സഹോദരിയുടെയും മധ്യ അപേക്ഷിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ആത്മാവ് അവളുടെ മേൽ അധികമായി വരാനിടയാക്കണമേ. എല്ലാ സ്ത്രീകളും ഈ കാലഘട്ടത്തിന്റെ ഇരുണ്ട താഴ്വരകളിൽ കൂടി കടന്നു പോകുന്നതിനായി നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ നീ അവളോടൊപ്പമായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവളിപ്പോൾ സങ്കോചിച്ചും മനക്ലേശത്തിലുമായിരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് എല്ലാ സമയത്തും ആ കുടുംബത്തിനു വേണ്ടി ദൈവയുടെ വാതിലിൽ ആയിരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ട്രസ്റ്റിമാരായ സഹോദരൻ വുഡിനെയും സഹോദരൻ ഈഗനെയും സഹോദരൻ റോബർട്ട്സിനെയും ബാക്കിയുള്ളവരെയും അനുഗ്രഹിക്കണമേ. കൂടാതെ ശുശ്രൂഷകരെയും ട്രസ്റ്റിമാരെയും സഭയുമായി സഹകരണത്തിലായിരിക്കുന്ന എല്ലാവരെയും വിശുദ്ധിയിലും നീതിയിലും അവരുടെ കാലാവധി സമയം പൂർത്തിയാക്കാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞുപോയ കാലങ്ങളിൽ സേവനം ചെയ്തവരെ നീ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ സ്നേഹത്തിലും ആത്മാവിലും ഒത്തൊരുമയിലുമുള്ള ഒരു സഭയായി അറിയപ്പെടുന്നതിനു വേണ്ടി നീ ഞങ്ങളോടൊപ്പം തുടർച്ചയായി ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുവെഴുത്തിൽ നിന്ന് ഞങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യപ്രകാരം വചനത്തെ ഞങ്ങൾക്ക് ഭാഗിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയിൽ പുതിയ ട്രസ്റ്റിമാരുടെ സമിതിയെ അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി അനുഗ്രഹങ്ങളെ അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഇതിനു മുമ്പായി വളരെ നല്ല സേവനം ചെയ്ത നമ്മുടെ സഹോദരൻ ഫ്ലീമാനെയും സഹോദരൻ ഡീറ്റ്സ്മാനെയും ഞാൻ ഓർക്കുകയായിരുന്നു. അവരിവിടെ സന്നിഹിതരായിരിക്കുന്നു. അവരുടെ ആത്മാർത്ഥമായ സേവനത്തിനു വേണ്ടി നാം ദൈവത്തോട് നന്ദിയുള്ളവരാകുന്നു. കർത്താവ് അവരോടൊപ്പമായിരുന്നിട്ട് അവരെ അനുഗ്രഹിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യാനിടയാകട്ടെ. ഞാൻ വായിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ വരുവാനിരിക്കുന്ന യോഗങ്ങളെക്കുറിച്ചും മറ്റും വാർത്താവിതരണ ബോർഡിൽ വായിക്കുന്നതിനെക്കുറിച്ചും ഓർത്തുകൊള്ളുക. ഇന്ന് രാവിലെ സമയം നമ്മോടുകൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ ഇപ്രകാരം പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞുപോയ സമയങ്ങളിൽ എനിക്ക് വളരെ വിലയേറിയതും ഇപ്പോഴും എനിക്ക് വളരെ വിലയേറിയതുമായ ഒരു നല്ല സഹോദരനായ സഹോദരൻ ഫ്രെഡ് സോത്മാനും അദ്ദേഹത്തിന്റെ ഭാര്യയും കാനഡയിലെ സാസ്കച്ച്വാനിൽ നിന്നും ഇവിടെ ഈ ദേശത്ത് കുറച്ചു സമയം പാർക്കുന്നതിനായി നമ്മോടുകൂടെ ആയിരിക്കുന്നു. എന്നാൽ നമ്മുടെ കൂട്ടായ്മയിൽ നമ്മുടെ സ്നേഹവാനായ സഹോദരൻ ഫ്രെഡ് സോത്മാൻ ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. ഞാൻ കാനഡയിലായിരിക്കുമ്പോൾ അദ്ദേഹമാണ് എന്റെ സുവിശേഷ പ്രവർത്തനങ്ങളെ നിർവഹിച്ചിരുന്നത്. വേറൊരു പ്രിയമേറിയ സഹോദരനും ഇതിനു മുമ്പ് ഒരു വ്യവസായിയും ഒരു കാനഡക്കാരനുമായി കൂടാതെ ദൈവത്തെ അതികടക്കാൻ കഴിയില്ലെന്ന് ലോകത്തിന് തെളിയിച്ചു കാണിക്കാൻ കഴിയുന്ന ഒരു സഹോദരനുമുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ഒരു സ്ഥലം നിർമ്മിക്കുന്നതിനു വേണ്ടിയും അല്ലെങ്കിൽ ഒരു വിദേശ സുവിശേഷ പ്രവർത്തന വേണ്ടിയുള്ള പണത്തിന്റെ ഒരു സ്ഥാപനമുണ്ടാക്കി. അവർ ഓക്ലാൻഡിൽ ഒരു യോഗത്തിനു വേണ്ടി എന്നെ വിളിക്കുകയും അവരുടെ പക്കൽ കാശുണ്ടെന്ന് പറയുകയും ചെയ്തു. അവരുടെ സ്ഥാപനത്തിനു വേണ്ടി അവർ ഇത് മുഴുവനും പ്രവർത്തിക്കുന്നതിന് തയ്യാറായിരുന്നു. സഹോദരൻ ഫ്രെഡിന്റെ പക്കലുണ്ടായിരുന്ന കുറച്ച് കാശ് ഞാനും സഹോദരൻ ഫ്രെഡും കൂടി ശ്രമിച്ചിട്ട്, അതായത് ഞാൻ വ്യക്തിപരമായിട്ട് അത് എടുക്കില്ലായിരുന്നു, അതിനത് അത് കാനഡക്കാരായ ജനങ്ങൾക്ക് ഒരു വഴിപാടെടുക്കാതെ തന്നെ കൊടുത്തു കളയാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എന്നാൽ അത് നന്നായി പ്രവർത്തിച്ചില്ല. യോഗം വളരെ നന്നായിരുന്നു, എന്നാൽ ഞങ്ങൾ വഴിപാടെടുക്കാതിരുന്നതിനാൽ അത് പ്രവർത്തിച്ചില്ല. സഭ $100 വിലയുള്ളതായാലും ഞാൻ കാര്യമാക്കുന്നില്ല. എന്നാൽ അപ്പോഴും നിങ്ങൾ ദൈവത്തിനായി ഒരു വഴിപാടെടുക്കുന്നതിനായി കടപ്പെട്ടിരിക്കുന്നു. അത് ആരാധനയുടെ ഒരു ഭാഗമാകുന്നു. ഞാൻ കാശിന്റെ കാര്യത്തിലും മറ്റും എത്രമാത്രം അതിനോട് എതിരായിരുന്നാൽ തന്നെയും ഒരു വ്യക്തി തെറ്റായിരിക്കുമ്പോൾ ആ വ്യക്തി തെറ്റാണെന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നതിനായി ഞാൻ മനസ്സിലാക്കുന്നു. കാരണം സഹോദരൻ ഫ്രെഡും ഞാനും അത് കുഴപ്പത്തിൽ നിന്നും കൂടുതൽ കുഴപ്പത്തിലേക്ക് അത്രമാത്രം നല്ലതാകാതെ പോകുന്നതായി കണ്ടിരുന്നു. ഞാൻ സഹോദരൻ ഫ്രെഡിനെ വിട്ടിട്ട് ഓക്ലാൻഡിൽ നിങ്ങളുടെ അടുത്തെത്തിയപ്പോൾ സഹോദരൻ ബോർഡേഴ്സ് പറഞ്ഞു, നിങ്ങളത് ചെയ്യരുത്, നിങ്ങൾ ശേഖരണ പാത്രം വഴിപാടെടുക്കുന്നതിനായി കൊടുത്തുവിടുക. അതെന്ത് തന്നെയായാലും മറ്റെവിടെയെങ്കിലും ഒരു യോഗത്തിനായി നിങ്ങളുടെ സ്ഥാപനത്തിൽ അത് വെച്ചുകൊള്ളുക. യോഗങ്ങൾ തീരുന്നതിന് മുമ്പ് തന്നെ സഹോദരൻ ബോർഡറും സ്നേഹിതരും എന്റെ അടുക്കൽ എത്തിയിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നിടത്തോളം ഞങ്ങൾ ഈ യോഗത്തിലെടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാലിഫോർണിയയിലെ സാൻജോസിൽ വെച്ച് ഒരു യോഗം നടത്തുന്നതിനുള്ള ഏർപ്പാടുകൾ അദ്ദേഹം നടത്തിയിരുന്നു. അവിടുത്തെ താഴ്വരയിൽ വ്യത്യസ്ത വിശ്വസ്തയോടുകൂടിയ ഏകദേശം 60-70 സഭകൾ ഉണ്ടായിരിക്കുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. അവരെല്ലാവരും കൂടി സഹകരിച്ചിരുന്നു. അവിടെ ഞങ്ങൾ അത്ഭുതകരമായ ഒരു യോഗവും നവംബറിൽ വീണ്ടും അവിടേക്ക് തിരികെ പോകുന്നതുമാണ്. സഹോദരൻ ബോർഡേഴ്സും സഹോദരൻ ഫ്രെഡും ഞങ്ങളോടൊപ്പമായിരിക്കുന്നു. അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അവർ പിന്നിലായി ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ഇവർ അപരിചിതരായിരുന്നേക്കാം, എന്നാൽ സുവിശേഷ വേലയിൽ ഇവരെന്റെ വിലയേറിയ സഹോദരന്മാരാകുന്നു. നാം നിൽക്കുന്നതായ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നവരുമാകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദരന്മാരെ. ഇവിടുത്തെ ഞങ്ങളുടെ പഴയ ചെറിയ കൂടാരത്തിൽ ഇന്ന് രാവിലെ സമയം നിങ്ങളായിരിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇത് കാഴ്ചയ്ക്ക് അധികമായിട്ടൊന്നുമില്ല, എന്നാൽ എന്തോ ഇവിടെ ഉണ്ടായിട്ട് ദൈവം ഇവിടെ വസിക്കുന്നുവെന്ന് നാം അറിയുന്നു. അതിനാൽ നാം സന്തോഷവാന്മാരാകുന്നു. എനിക്ക് വിശദീകരിക്കാൻ സമയമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മോടൊപ്പം വേറെയും വിലയേറിയ സഹോദരന്മാരുണ്ട്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ യോഗങ്ങളിലേക്ക് പോകുന്നതിനായി നയിക്കപ്പെടുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. അത് ഞാൻ പ്രതീക്ഷിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ അതിന്റെ പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അടുത്ത കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സഹോദരൻ സുള്ളിവനോടൊപ്പം ഒഹയോവിലെ പ്രചാരണ സ്ഥലത്ത് യോഗങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അതിവിടെ നിന്നും ഏകദേശം 100 മൈലുകൾക്കപ്പുറയോ മറ്റോ ആണെന്ന് ജീൻ ഞാൻ വിചാരിക്കുന്നു. കർത്താവ് നമ്മെ തുടർച്ചയായി നയിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ അവധിക്കാലത്തെ ആസൂത്രണം ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊരു നല്ല യാത്രയായിരിക്കാനിടയാകട്ടെ. നാം സഹോദരൻ സല്ലിവനെ പ്രശംസിക്കുന്നു. അദ്ദേഹം ഒരു നല്ല മനുഷ്യനും ഒരു വലിയ ഇടപെടലുകാരനുമാകുന്നു. അദ്ദേഹം നഗരസഭാധ്യക്ഷനാകുന്നു. അദ്ദേഹം പൂർവ നഗരസഭാധ്യക്ഷനും ഒരു പഴയ പരിഷ്കാരത്തോടുകൂടിയ കെൻഡുക്കിക്കാരനുമാകുന്നു. അദ്ദേഹത്തെ കുറിച്ച് എല്ലാമായിട്ട് എനിക്ക് പറയാനുള്ളത് അതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കെൻഡുക്കിയിലെ മലകളിലാണ് വളർത്തപ്പെട്ടത്. അദ്ദേഹം എന്നോട്, ബില്ലി, നിന്റെ കഴുത്തിന് ചുറ്റും ഇപ്പോഴും കായമുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോൾ അദ്ദേഹം എന്തൊരു കെൻഡുക്കിക്കാരനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഇവിടെയുള്ള എന്റെ കെൻഡുക്കിയിലെ സഹോദരന്മാരായ ജെഫേഴ്സിനോടും മറ്റും യാതൊരു അവഗണനയുമില്ല. ഞാനും കെൻഡുക്കിക്കാരനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നാം എന്താണെന്ന് ഞാൻ പറയട്ടെ, നാം കെൻഡുക്കിക്കാരോ അല്ലെങ്കിൽ അമേരിക്കക്കാരോ അല്ല, നാം അന്യരും യാത്രികരുമാകുന്നു. നാം വരുവാനിരിക്കുന്ന ഒരു നഗരത്തിനായി കാത്തിരിക്കുന്നു. ഇപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ നിന്നും ഒരു നിമിഷത്തേക്ക് നമുക്ക് വായിക്കാം. അതിന്റെ 23-ാം അധ്യായം 20-ാം വാക്യം തൊട്ട് 23-ാം വാക്യം വരെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിൽ നിന്നും ഒരു വിഷയത്തെ എടുക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഒരു പൂർണ്ണ വിടുതൽ എന്നാകുന്നു. നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്നും നിങ്ങൾ ഈ അധ്യായത്തെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നതായിരിക്കുന്നില്ല.
I send an angel before thee to keep thee in the way and to bring thee to the place which I have prepared.
ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങനെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം. അവനോട് വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കയില്ല. എന്റെ നാമം അവനിലുണ്ട്. ഈ ദൂതൻ ആരാകുന്നുവെന്ന് സഭയ്ക്കറിയാം എന്നെനിക്ക് തീർച്ചയാണ്. എന്റെ നാമം അവനിലുണ്ട്. എന്നാൽ നീ അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ
ഞെരുക്കും.
എന്റെ ദൂതൻ നിനക്ക് മുമ്പായി നടന്ന് നിന്നെ അമോരിയർ, ഹിത്യർ, പെരിസിയർ, കനാനിയർ, ഹീവിയർ, എബ്യൂസിയർ എന്നിവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും. അവരെ ഞാൻ
നിർമൂലമാക്കും.
നാം ഇപ്പോൾ കുറച്ചു നേരത്തേക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവ് തന്റെ അനുഗ്രഹങ്ങളെ അവന്റെ വചനത്തോടൊപ്പം ചേർക്കട്ടെ. ഒരു പൂർണ്ണ വിടുതൽ എന്ന വിഷയത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുകയായിരുന്നു. സഭ എപ്പോഴും കുറഞ്ഞ പക്ഷത്തായിരുന്നു. അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം യേശു വരുന്നതുവരെ അതെല്ലായ്പ്പോഴും കുറഞ്ഞ പക്ഷമായിരുന്നു. എന്നാൽ അത് ദൈവത്താൽ നൽകപ്പെട്ട സൗഭാഗ്യത്തിനടിയിലായി എന്ന് ഞാൻ പറയുന്നു. ഇത് ബ്രഹാം കൂടാരമല്ല, എന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ സഭയാണെന്ന് നമുക്കറിയാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ബ്രഹാം കൂടാരം അതിന്റെ ഒരു ഭാഗം മാത്രമാകുന്നു. അതുപോലെയുള്ള കൂടാരങ്ങൾ രാജ്യത്തെല്ലായിടത്തുമുണ്ട്. സഹോദരൻ സ്നെല്ലിംഗ്സിന് ഇന്ന് രാത്രിയിൽ സ്നാന ശുശ്രൂഷയുണ്ട്. സഹോദരൻ കോട്ടിസ് അത് പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ച് ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നത് ഞാൻ മറന്നുപോയിരുന്നു. അദ്ദേഹം ഇന്നൊരു സ്നാന ശുശ്രൂഷ നടത്തുന്നുണ്ട്. ആരെങ്കിലും ഇവിടെ സ്നാനപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ സഹോദരൻ സ്നെല്ലിംഗ്സ് അത് ചെയ്യുന്നതിൽ സന്തോഷവാനായിരിക്കും. അത് യു ടി കെയിലെ ഹോളിനെസ് കൂടാരമാകുന്നു. കൂടാതെ ന്യൂ ആൽബനിയിൽ ജൂനിയർ ജാക്സണുമുണ്ട്. അതുപോലെയുള്ള വളരെയധികം സഭകൾ ദേശത്തെല്ലാമായിട്ടുണ്ട്. നാം എല്ലാവരും ജീവിക്കുന്നത് കുറഞ്ഞാലും കൂടിയാലും ഒരു തോൽവിയുടെ വശത്തായിട്ട് കാണപ്പെടുന്നത് പോലെയുണ്ട്. സഹോദരൻ നെവിൽ ഇന്ന് രാവിലെ പ്രഖ്യാപിച്ചത് ഞാൻ പിന്നിലായിരുന്നു കേട്ടിരുന്നു. അത് കണ്ടിട്ട് ജനങ്ങൾ വിടുതലിൽ നിന്നും മാറിപ്പോകുന്നത് പോലെയായി കാണപ്പെടുന്നതിനെ എന്റെ മനസ്സിൽ കൊണ്ടുവന്നു. ജനങ്ങൾ അത് കണ്ടിട്ട് അതൊരു വശത്തേക്ക് തള്ളിക്കളഞ്ഞിട്ട് ഓ ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നത് പോലെ കാണപ്പെടുന്നു. എന്നാൽ ആ മനോഭാവമായി കൂടാ. മോശ ദൈവത്താൽ വിളിക്കപ്പെട്ടപ്പോൾ അവൻ സമ്പൂർണനായ ഒരു പ്രവാചകനായിരുന്നു. ദൈവം എന്തെങ്കിലും ചെയ്യുന്നതിനു വേണ്ടി ഒരു വ്യക്തി അയക്കുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളെയും കൊണ്ട് പൂർണ്ണമായി സജ്ജീകരിക്കുന്നു. ദൈവം ഒരു വ്യക്തിയെ ഒരു പ്രാസംഗികനായി വിളിക്കുകയാണെങ്കിൽ അവന് പ്രസംഗിക്കുന്നതിനു വേണ്ടി എന്തോ ഒരു കാര്യത്തെ അവന്റെ ഉള്ളിലിടുന്നു. ഒരു വ്യക്തിയെ ഒരു ഉപദേഷ്ടാവായി വിളിക്കുകയാണെങ്കിൽ അവന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയതായ എന്തെങ്കിലും അവന്റെ ഉള്ളിലിടുന്നു. ഒരു വ്യക്തിയെ ഒരു പ്രവാചകനായി ദൈവം വിളിക്കുകയാണെങ്കിൽ അവന്റെ ഉള്ളിൽ ദർശനങ്ങൾ കാണുന്നതിനും ഒരു പ്രവാചകനായിരിക്കേണ്ടതിനും ആവശ്യമായ എന്തെങ്കിലും അവന്റെ ഉള്ളിലിടുന്നു. ദൈവം എല്ലായ്പ്പോഴും തന്റെ ജനങ്ങളെ പൂർണ്ണമായും സജ്ജീകരിക്കുന്നു.
And that's just what he done when he sent Moses into Egypt. He raised
ദൈവം മോശയെ മിസ്രയീമിലേക്ക് അയച്ചപ്പോൾ അത് തന്നെയാണ് ചെയ്തത്. ഒരു വിശേഷമായ രീതിയിൽ അവനെ വളർത്തുകയും ഒരു വിശേഷമായ രീതിയിൽ അവനെ പഠിപ്പിക്കുകയും അവനെ വളച്ചെടുക്കുകയും ഉണ്ടാക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്തു. അവൻ ജനങ്ങളെ വിടുവിക്കുമെന്ന് നൂറോളം വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തിരുന്നു. അതിനാൽ ദൈവത്തിന്റെ മനസ്സിൽ മോശയെ ഉണ്ടാക്കപ്പെട്ടിരുന്നതായ അതേ രീതിയിൽ തന്നെ അവനെ ഉണ്ടാക്കുമെന്നുണ്ടായിരുന്നു. മോശ ഒരു സമ്പൂർണ്ണ പ്രവാചകനായിരുന്നു. അങ്ങനെ ഒരു സമ്പൂർണ്ണ പ്രവാചകനായിരിക്കെ അത് നിങ്ങളൊരു ക്രിസ്ത്യാനിയായിരിക്കുന്നത് പോലെയാണ്. ദൈവം ഒരു അര ക്രിസ്ത്യാനി ഉണ്ടാക്കുന്നില്ല, ദൈവം ഒരു മുഴു ക്രിസ്ത്യാനിയാണ് ഉണ്ടാക്കുന്നത്. ദൈവം ഒരു മുറിപ്രാസംഗികനെ ഉണ്ടാക്കുന്നില്ല, എന്നാൽ പ്രാസംഗികന് അതായിരിക്കാൻ കഴിയും. ദൈവം തന്റെ മക്കളെ ക്രിസ്ത്യാനികളായി ഉണ്ടാക്കുന്നു, എന്നാൽ ചിലപ്പോൾ അവർ അര ക്രിസ്ത്യാനിയാകുന്നു. അവർ അപ്രകാരമായിരിക്കുന്നത് ദൈവത്തിന്റെ ആഗ്രഹത്താലുള്ള കാര്യമല്ല.
It's their own ways got mixed up with the plan of God for their life, and that's what makes them the way they are.
അവരുടെ തന്നെ ജീവിത രീതികൾ അവർക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതിയുമായി ഇടകലർന്നിട്ട് അവർ അങ്ങനെയായിത്തീരുന്നു. ദൈവം അവരെ അര ക്രിസ്ത്യാനിയായോ മുറിപ്രാസീനായോ എല്ലായിടത്തും ഒത്തുതീർപ്പ് നടത്തുന്നവരായോ ആഗ്രഹിക്കുന്നില്ല. അവർ പൂർണ്ണമായും ആ വിടവിൽ നിൽക്കുന്നതിനായി ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം മോശയെ ഒരു പൂർണ്ണ വിടുതലിന് വേണ്ടി ഒരു പൂർണ്ണ പ്രവാചകനായി ഉണ്ടാക്കി. മോശ പൂർണ്ണമായും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കീഴടങ്ങിയിരുന്നു. അവൻ എന്തായിരുന്നുവോ അതാക്കി തീർത്തതിന്റെ കാരണം അതായിരുന്നു. അവൻ ദൈവത്തിൽ അത്രമാത്രം സമ്പൂർണനായിട്ട് ദൈവത്തിന് അവനെ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നു. നാം ക്രിസ്ത്യാനികളായിരിക്കെ നമ്മുടെ സ്വന്തം വിചാരങ്ങളെയും നമ്മെ തന്നെയും ദൈവത്തോട് ഇന്ന് രാവിലെ സമയം അത്രമാത്രം കീഴടങ്ങുകയാണെങ്കിൽ അവൻ നമ്മെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മെ വിശ്വസിക്കാൻ ദൈവത്തിന്
കഴിയും.
ഇന്ന് രാവിലെ സമയം ഞാൻ എന്നെ കുറിച്ച് തന്നെ അത്ഭുതപ്പെടുകയാണ്. എനിക്കത്രയും ദൈവത്തോട് കീഴടങ്ങുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ദൈവത്തിന് എന്നെ വിശ്വസിക്കാൻ കഴിയുകയും സഹോദരൻ നെവിനെ വിശ്വസിക്കാൻ കഴിയുകയും നമ്മുടെ ട്രസ്റ്റി സമിതിയെ വിശ്വസിക്കാൻ കഴിയുകയും ശുശ്രൂഷകരുടെ സമിതിയെ വിശ്വസിക്കാൻ കഴിയുകയും അല്ലെങ്കിൽ നമ്മുടെ സഭയിലെ അംഗങ്ങളെ വിശ്വസിക്കാൻ കഴിയുകയും ചെയ്യുമായിരുന്നു. നമുക്കെല്ലാവർക്കും ഒരു സ്ഥാനവും ഒരു ചുമതലയുമുണ്ട്. ഒരു ശുശ്രൂഷകൻ പ്രസംഗിക്കപ്പെടുന്നതിനായി വിളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അവൻ ആ ജോലി ചെയ്യുന്നതിനായിട്ടൊരു സ്ഥാനമുണ്ടായിരിക്കുകയും ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് അനുരന്തനം ചെയ്യാതെ പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അവനെ ഒരു പ്രസംഗികനായി വിളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരൊറ്റ കാര്യം പോലും അവൻ വിട്ടുകൊടുക്കുകയില്ല. ഒരു സഭയിലെ അംഗമായ വ്യക്തി ഇതുപോലൊരു പ്രത്യേക കൂട്ടത്തിൽ അംഗമാകുന്നതിനായി വിളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ പിന്നെ അവൻ അനുരഞ്ജനം ചെയ്യുകയില്ല. നാം ചീട്ട് കളിച്ചുകൂടാ എന്ന് സഭ വിശ്വസിക്കുന്നുവെങ്കിൽ ആ അംഗം ഒരിക്കലും ഒരു ചീട്ട് തൊടുക പോലും അരുത്. നാം മദ്യപിക്കുന്നതിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ അവൻ മദ്യപാനത്തിൽ നിന്നും പൂർണ്ണമായും തലതിരിച്ചു കളഞ്ഞിരിക്കണം. നാം ചീട്ടുകളിയിലും പുകവലിയിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ സഭയിലെ അംഗം അതുപോലൊരു സംഗതിയെ തൊടുക പോലും ചെയ്യരുത്. ദൈവം സമ്പൂർണ്ണ വിടുതൽ തരുന്നു. നാം പൂർണ്ണമായും നമ്മെ തന്നെ അവന് വേണ്ടി കീഴടങ്ങിയാണെങ്കിൽ ദൈവം അത് ചെയ്യും. നാം നമ്മെ തന്നെ പൂർണ്ണമായും അവന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുകയാണെങ്കിൽ ദൈവത്തിന് നമ്മൾ വസിക്കാൻ കഴിയും. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നാം നമ്മെ തന്നെ വഴിയിൽ നിന്ന് മാറ്റിക്കൊടുക്കുകയാണെങ്കിൽ അവന് സ്വയം പ്രതിഫലിക്കാൻ കഴിയും. പിന്നെ നമ്മുടെ വിചാരങ്ങൾ അവന്റെ വിചാരങ്ങളായി
തീരും.
ക്രിസ്തു പുകവലിക്കുന്ന നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ കഴിയുമോ? ക്രിസ്തു മദ്യപിക്കുകയും ചീട്ട് കളിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ കഴിയുമോ? അങ്ങനെ നിങ്ങളുടെ ആത്മാവ് അവന്റെ ആത്മാവിന്റെ ഒരു ഭാഗമാണെങ്കിൽ അവനത് നിങ്ങളുടെ ഏറ്റുപറയലിൽ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ സാത്താൻ വന്ന് അത് കൈയേറ്റുന്നതിനായി അനുവദിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിങ്ങളത് ചെയ്യുന്നത് തെറ്റാണെന്ന് നിങ്ങൾ അറിയുന്നു. ഒരു വ്യക്തി വേറൊരു വ്യക്തിക്കെതിരായി സംസാരിക്കുമ്പോൾ അത് തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം. നാം തമ്മിൽ ഒരുവൻ മറ്റൊരുവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. തമ്മിൽ എതിരായി സംസാരിക്കുകയല്ല, എന്നാൽ തമ്മിൽ സ്നേഹിക്കുകയാണ് വേണ്ടത്. ആർക്കെങ്കിലും വീഴ്ച ഭവിച്ചാൽ നമുക്കവനെ എഴുന്നേൽപ്പിച്ചിട്ട് അവനെ സഹായിക്കാം. അത് നമ്മെ ഒരു ഏകീകരിക്കപ്പെട്ട വിശ്വാസികളുടെ കൂട്ടമാക്കുന്നു. നാം അതനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ നാം ദൈവത്തെ അനുസരിക്കുന്നില്ല. അങ്ങനെ ദൈവത്തെ നീരസപ്പെടുത്തുന്നു. അതിനാൽ നമ്മുടെ സഭയ്ക്കും നമ്മുടെ ജനങ്ങൾക്കും അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയാതെ വന്നിട്ട് സഭ മുമ്പോട്ട് പോകാൻ കഴിയാതെയായി വരുന്നു. കാരണം നാം തമ്മിലുള്ള ഐക്യം കഴിഞ്ഞിരിക്കുന്നു. അത് യേശു പറഞ്ഞതുപോലെ അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്നറിയുന്നില്ലയോ എന്നതുപോലെയാണ്. ഇപ്പോൾ സഭയുടെ ശുശ്രൂഷകരുടെ സമിതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് നാം ഒരു പുതിയ കൂടാരം പണിഞ്ഞിരിക്കണം എന്ന് പറയുകയാണെന്ന് വിചാരിക്കുക. അതിനുവേണ്ടി ശുശ്രൂഷകർ വോട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ പിന്നെ ട്രസ്റ്റിമാരുമായി കൂടിയാലോചിക്കുകയും അതിന് വേണ്ടതായ പണം അവരുടെ പക്കൽ ഇല്ലാതെയും ഇരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ നമുക്കുള്ളതുപോലെ അവർക്കും ഒരു കെട്ടിട നിർമ്മാണ പദ്ധതിയായിരിക്കുന്നു. അതിനുശേഷം സഭ പരമാധികാരത്തിലായിരിക്കെ അത് പൊതുജനങ്ങളുടെ മുമ്പിൽ വെക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സഭ പുതിയ കൂടാരത്തിന് വേണ്ടി വോട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നാം എല്ലാവരും തമ്മിൽ ഒരുമിച്ച് പുതിയ കൂടാരം പണിയുന്നതിനായി തമ്മിൽ സഹകരിക്കണം. ഇതിനെക്കുറിച്ച് തുറന്നു പറയുകയാണെങ്കിൽ അവർ പുതിയ കൂടാരത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആ വിചാരത്തിനെതിരായിരുന്നു. നമുക്കൊരു പുതിയ കൂടാരത്തിന്റെ ആവശ്യമില്ല. ഒരുപക്ഷെ ഞാൻ ഉടനെ തന്നെ ഇവിടെ നിന്നും പോകുന്നതാണ്, അതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൻ എന്നെ കാണിക്കുന്നുവെങ്കിൽ പിന്നെ ഒരു പുതിയ കൂടാരത്തിന്റെ ആവശ്യം എന്താണ്? നമുക്കതിനുള്ള പണമില്ല എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം സഭയുടെ അവസ്ഥ എനിക്ക് അനുഭവപ്പെട്ടു. സഭ ഭൂരിപക്ഷമായിട്ട് അത് ആവശ്യമായിട്ടുള്ളതുപോലെ കാണപ്പെട്ടു. പിന്നെ ഞാൻ എന്താണ് ചെയ്തത്? എന്റെ സ്വന്തം വിചാരങ്ങളെ ത്യജിച്ചു കളഞ്ഞിട്ട് സഭയോടൊപ്പം ചേർന്ന് നിന്നു. തീർച്ചയായും നമുക്കിത് ചെയ്യാം. ഇപ്രകാരമാണ് നാം ചീട്ടിടുന്നതെങ്കിൽ വേദപുസ്തക കാലത്തും സഭ അതുപോലെയാണ് വോട്ട് ചെയ്യപ്പെട്ടത്. ജനങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് പരമാധികാരമാകുന്നത്. ഒത്തൊരുമയിൽ ബലമുണ്ട്. ആ കാരണത്താൽ ഞാൻ പറഞ്ഞു, സഭ അപ്രകാരമാണ് അത് ആഗ്രഹിക്കുന്നതെങ്കിൽ, അത് തന്നെയാണ് ദൈവവും ആഗ്രഹിക്കുന്നതെങ്കിൽ, അവൻ എന്നോടുള്ളതിലും കൂടുതൽ ഈ മുഴുവൻ ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്നും വോട്ട് ചെയ്യുന്നതിനുള്ള അധികാരമുണ്ട്. കാരണം ഇതങ്ങനെ ആയിക്കൂടാ എന്ന് പറയുന്നതിനായി എനിക്കൊരു ദർശനമുണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ സഭയോടൊപ്പം ചേർന്ന് സഭയോട് കൂടെ നീങ്ങി എനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തുകൊണ്ട് സഭയെ സഹായിക്കുന്നതിനായി ഞാൻ പിന്നിലായിരിക്കുന്നു. എല്ലാ ക്രിസ്ത്യാനികളുടെയും സഭയിലുള്ള ഓരോ അംഗങ്ങളുടെയും ഉദ്ദേശം അതായിരിക്കണം. അത് നമ്മെ തന്നെ ഏകീകരിക്കുകയും തമ്മിൽ ഒരുമിച്ച് ചേർക്കുകയുമായിരിക്കണം. സഭ വോട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരുന്നാലും അതിനുവേണ്ടിയാണ് നാം നിൽക്കേണ്ടത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സഭയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുവാൻ ആവശ്യമായിരിക്കുന്നത് എടുക്കാം. ട്രസ്റ്റിമാർക്ക് വേണമെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയോ ശുശ്രൂഷകർക്ക് ആവശ്യമായിരിക്കോ അങ്ങനെ വന്നാൽ അത് സഭയുടെ മുമ്പിൽ വെക്കുകയും പിന്നെ സഭ അതിനായി ഒരുമിച്ച് ചേരുകയും വേണം. അതിനുശേഷം നമ്മുടെ ആശയം മുഴുവൻ സഭ പറയുന്നതിൽ നിന്നും സ്വല്പം വ്യത്യസ്തമായി കാണപ്പെടുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആശയത്തെ ത്യാഗിച്ചു കളയാം. കാരണം നാം ഒത്തൊരുമിച്ച് നിൽക്കുന്നതിനുള്ള ഏക വഴി അതാണ്. നിങ്ങൾ പോകുന്ന വഴിയിൽ തന്നെ സഭയുടെ ആശയവും പോവുകയാണെങ്കിൽ പിന്നെ തമ്മിൽ ഒത്തൊരുമിച്ചായി കൊള്ളുക. നാം തമ്മിൽ ഒത്തൊരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ദൈവം എന്താണ് ചെയ്യുമെന്നുള്ളത് അനിയന്ത്രിതമാണ്. നാം ഒത്തൊരുമിച്ച് നിന്നിരിക്കണം. അപ്രകാരം നമുക്ക് ആവശ്യമായിരിക്കും തമ്മിൽ തമ്മിൽ അത്രമാത്രം പരിപൂർണമായിരിക്കും. പിന്നെ ദൈവത്തിന്റെ കൈകളിൽ അത്രമാത്രം പരിപൂർണമായിരിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കണം. ഈ വ്യക്തി അത് ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യുന്ന വേറൊരു വ്യക്തിയെ കൊണ്ടുവരിക. അപ്രകാരമാണ് നാം നിന്നിരിക്കേണ്ടത്. ട്രസ്റ്റിമാരുടെ സമിതി ശരിയായ സംഗതിയുമായി നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ ശരിയായ കാര്യത്തിന് വേണ്ടി നിൽക്കുന്ന ആരെങ്കിലും തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. അങ്ങനെ നിങ്ങളത് ചെയ്യുമ്പോൾ അതോടൊപ്പം നിൽക്കുക. അത് നിങ്ങളുടെ ചുമതലയാകുന്നു. അതുമായി നിന്നുകൊള്ളുക. നാം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിൽക്കുന്നത് ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്. അത് ദൈവമാകുന്നു. ഒരംഗം ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ വിട്ടുകളയരുത്. അവനെ സഹായിക്കുകയും ഉയർത്തുകയും ചെയ്യുക. തമ്മിൽ ഒരുമിച്ച് കൂടിയിട്ട് തമ്മിൽ തമ്മിൽ പറയാനുള്ളത് കേൾക്കുക. തിരുവെഴുത്ത് അപ്രകാരമാണ് പറയുന്നത്. നാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ നാം ദൈവം മുമ്പാകെ പോയിരിക്കണം. നാം ദൈവം മുമ്പാകെ എത്തുന്നതിന് മുമ്പായി നാം വേദനിപ്പിച്ച വ്യക്തിയുടെ അടുത്തെത്തിയിരിക്കണം. എനിക്കത് ചെയ്യേണ്ടിയിരുന്നു. ഞാൻ തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ കള്ളം പറയുകയും എന്റെ ഭാര്യയെ കള്ളം പറയുന്നതിന് കാരണമാക്കുകയും ചെയ്തു. ഞാൻ സഭയിൽ വെച്ച് നിങ്ങളോട് അതിനെപ്പറ്റി പറഞ്ഞിരുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അധിക സമയമായിട്ടില്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു. അത് ഏകദേശം 6 ആഴ്ചകൾക്ക് മുമ്പായിരുന്നു. നികുതിയുടെ അന്വേഷണത്തിന്റെ കാര്യത്തിൽ വക്കീൽമാർ എന്നെ അത്രമാത്രം വലിച്ചു കീറിയിട്ട് ഞാൻ എവിടെയായിരുന്നു എന്ന് പോലും കഷ്ടിച്ച് എനിക്കറിയാമായിരുന്നുള്ളൂ. കാര്യാലയത്തിൽ നിന്നും വൈകിട്ടത്തെ ആഹാരത്തിന് വേണ്ടി മാത്രം ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ എന്റെ സ്വകാര്യ ഫോൺ ബെല്ലടിക്കുവാൻ തുടങ്ങിയും നീട ഫോൺ എടുക്കുന്നതിനായി പോവുകയും ചെയ്തു. അവൾ അതിന്മേൽ കൈവച്ചിട്ട് ഇത് വീണ്ടും ആ വക്കീൽമാരുടെ ടെലിഫോൺ ആകുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കിനിയും ഒരു വൈകിട്ടത്തേക്ക് നിൽക്കാൻ കഴിയുകയില്ല. എന്റെ തല വലിച്ചെടുത്ത് കളയുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അവർ ഈ രീതിയിലും ആ രീതിയിലും എല്ലാം കൂടി വലിച്ചിട്ട് എന്റെ മനസ്സ് എനിക്ക് നഷ്ടപ്പെട്ടതുപോലെ തോന്നി. എനിക്കിനിയും അതിനുവേണ്ടി നിൽക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ചാടി എഴുന്നേറ്റിട്ട് ഞാനിവിടെ ഇല്ല എന്ന് അവരോട് പറഞ്ഞേക്കുക എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് വീടിന്റെ പിൻവശത്തേക്ക് പോയി. ഞാൻ തിരികെ വന്നപ്പോൾ മീട ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ മനസാക്ഷിയുള്ളവളായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് വാതിൽക്കൽ എന്നെ കണ്ടുമുട്ടിയിട്ട്, ബിൽ, അതൊരു ശരിയായ കാര്യമാണോ ചെയ്തത് എന്ന് ചോദിച്ചു. നിങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു, തീർച്ചയായും ഞാൻ അപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു. ദൈവം അതിനുവേണ്ടി എന്നെ ദോഷം വിധിച്ചിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ അപ്പോൾ അവിടെ ഇല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അയാൾ വിളിച്ചപ്പോൾ, നീ ഇവിടെ തന്നെയായിരുന്നു എന്ന് അവൾ പറഞ്ഞു. ആ ദിവസം ഉച്ചയ്ക്ക് ഞാനൊരു രോഗിയായ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി പോയി. ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഫോൺ അടിക്കുകയും എന്റെ കൊച്ചുമകനായ യോസഫ് ഓടിച്ചെന്നിട്ട് ഫോൺ കയ്യിലെടുത്തിട്ട് ചോദിച്ചു, ഡാഡി നീ ഇവിടെയില്ല എന്ന് ഞാൻ അവരോട് പറയട്ടെ എന്ന് പറയണമെന്ന് ചോദിച്ചു. നോക്കൂ, പാപം എങ്ങനെയാണ് നാശം വരുത്തുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? പിന്നെ അവസാനം അതെങ്ങനെയുള്ള ഒരു കുടുംബമായി തീരും? ഒന്ന് യോഹന്നാന്റെ 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നു, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. എന്നാൽ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തോട് എങ്ങനെ പ്രാഗൽഭ്യം ഉണ്ടാകാൻ കഴിയും? നമ്മൾ ഏറ്റുപറയാത്ത പാപം ഉള്ളിടത്തോളം ദൈവം നമ്മെ ഒരിക്കലും കേൾക്കുകയില്ല എന്ന് നമുക്കറിയാം. അത് കടുപ്പമേറിയ കാര്യമാണ്. എന്നാൽ സഭയ്ക്ക് ഈ കാര്യങ്ങളെ ആവശ്യമായിരിക്കുന്നു. അതിനുശേഷം ഞാൻ ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ആ കുട്ടിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് എന്നെ ശാസിച്ചിട്ട്, നീ കള്ളം പറഞ്ഞിരിക്കുന്നു, നീ ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും യോഗ്യനല്ല എന്ന് പറഞ്ഞു. ഞാൻ ആ മനുഷ്യന്റെ അടുക്കൽ നിന്നും തിരിഞ്ഞിട്ട് പറഞ്ഞു, ശ്രീമാൻ നിങ്ങൾ ഇവിടെ നിൽക്കുക, എനിക്ക് ചില കാര്യങ്ങളെ നേരെയാക്കാനുണ്ട്. ഞാൻ വക്കീലിനെ വിളിച്ചിട്ട് അയാളുടെ കാര്യാലയത്തിലേക്ക് ചെന്നു, അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നോക്കൂ ശ്രീമാൻ, ഞാനൊരു കള്ളം പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയും കള്ളം പറയിച്ചു, ഞാൻ വീട്ടിലില്ല എന്നവൾ പറഞ്ഞു. അപ്പോൾ ഞാൻ വീടിന് പിന്നിലേക്ക് ഓടിപ്പോയിരുന്നു. അങ്ങനെ ഞാനത് ഏറ്റുപറയുകയും അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അദ്ദേഹം എന്റെ അടുക്കലേക്ക് നടന്നുവന്ന് എന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം, എനിക്കെല്ലായ്പ്പോഴും നിങ്ങളിൽ വിശ്വാസമുണ്ടായിരുന്നു, എന്നാൽ ഇതുവരെ ഉണ്ടായിരുന്നതിന് കൂടുതൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നിട്ട് പറഞ്ഞു, അതൊരു വ്യക്തി തന്റെ തെറ്റുകളെ ശരിയാക്കാൻ ആഗ്രഹിക്കുന്നതാകുന്നു. ഞാനൊരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയും കർത്താവ് എന്നെ എന്റെ ഹൃദയത്തിൽ കുറ്റം വിധിക്കുകയും ചെയ്തു, കാരണം ഞാൻ തെറ്റ് ചെയ്തിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അടുത്ത ദിവസം ഭാര്യ എന്നോട് ഞാൻ എവിടെ പോവുകയാണെന്ന് ചോദിച്ചു. ഞാൻ എന്റെ ഗുഹയിലേക്ക് പോവുകയാണെന്ന് ഞാൻ പറഞ്ഞു. ചാൾസ് ടൗണിന് മേലെയുള്ള എന്റെ ഗുഹയിലേക്ക് ഞാൻ പോയി. വർഷങ്ങളോളമായിട്ട് ഞാൻ അവിടെയാണ് പോയിരുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് ദിവസം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഓ ദൈവമേ, ഇങ്ങനെ ഒരു കാര്യം ഇനിയും ഒരിക്കലും എന്റെ ജീവിതത്തിൽ എന്നെ ചെയ്യാനിടയാക്കരുതേ. കർത്താവ് നീയോട് ക്ഷമിക്കണമേ. ഞാൻ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ഞാൻ കുറ്റം വിധിക്കപ്പെട്ടിരിക്കുന്നു. ഏകദേശം വൈകിട്ട് 3 മണിക്ക് ഞാൻ പുറത്തു വന്നു. അവിടെ ഒരു വലിയ പാറ കിടപ്പുണ്ടായിരുന്നു. ഞാൻ പാറയിൽ കയറി കിഴക്കോട്ട് നോക്കിക്കൊണ്ട് എന്റെ കൈകളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുകയായിരുന്നു. അവിടെ അത്രമാത്രം ശാന്തതയായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഒരു വട്ടം നീ മോശയുടെ മുമ്പിൽ കൂടെ കടന്നുപോയി. നീ അവനെ ഒരു പാറയുടെ വിടവിലാക്കിയും നീ കടന്നു പോകുമ്പോൾ അത് മനുഷ്യന്റെ പിൻഭാഗം പോലെയുമായി കാണപ്പെട്ടിരുന്നു. നീ അത് വീണ്ടും ചെയ്യുമോ? കർത്താവ് നീ എന്നോട് ക്ഷമിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയാൻ ഇടയാക്കുമോ എന്ന് ഞാൻ പറഞ്ഞു. എന്റെ മനസ്സിന്റെ ശരിയായ നിലയിൽ വരുവാൻ നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു, കർത്താവേ, മാനസികപരമായിട്ട് ഞാൻ അത്രയും ശക്തിയുള്ളവനല്ല, കാരണം എനിക്കത്ര വിദ്യാഭ്യാസമില്ല. ഞാൻ നിന്നെ സേവ ചെയ്യാൻ ശ്രമിക്കുകയാണ്. നീ എന്റെ ഹൃദയത്തെ അറിയുന്നുവല്ലോ. ഞാൻ ആ പ്രവൃത്തി ചെയ്തുകൂടായിരുന്നു. അത് ചെയ്യാനായി അർത്ഥമാക്കിയിരുന്നില്ല. എന്റെ തലയിളകി വരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുകയും ഞാൻ സങ്കോചിച്ചിട്ട് സാത്താൻ എന്നെ പിടിച്ച ഒരു നിമിഷത്തിനിടയിൽ അത് ചെയ്തുപോയി. നീ എന്നോട് ക്ഷമിച്ചിരിക്കുന്നുവെങ്കിൽ പിന്നെ ഞാൻ നിന്നെ കാണാൻ ഇടയാക്കണമേ കർത്താവേ എന്ന് ഞാൻ പറഞ്ഞു. ദൈവം എന്റെ ന്യായാധിപനാകുന്നു. അപ്പോൾ എന്റെ വലതുവശത്തായിട്ടുള്ള ഒരു ചെറിയ കുറ്റിക്കാട്ടിൽ ചുഴലി മാതിരി കാറ്റടിക്കാൻ തുടങ്ങിയും അത് ഞാൻ നിന്നിരുന്ന ഗുഹയുടെ അടുക്കൽ കൂടി കാടുകളിലേക്ക് പോവുകയും ചെയ്തു. ഓ സഹോദര, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം എന്റെ മേൽ കൂടി കടന്നുപോയി. ഞാൻ കരഞ്ഞു, ഞാൻ കണ്ണുനീർ വാർത്തു, ഞാൻ നിലവിളിച്ചു. എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നിരുന്നു. ആ കുട്ടിയുടെ വിടുതലിന് എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അതിന്റെ അടുത്ത ദിവസം തന്നെ ഷിക്കാഗോയിൽ നിന്നുമുള്ള ഒരു മാനസാന്തരപ്പെട്ട കത്തോലിക്കക്കാരനായ ഒരു മഹാനായ വ്യക്തി, അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ വാൽവുകൾ ഒരു ട്യൂബ് മാതിരി ഊതി വീർപ്പിച്ച മാതിരി വലുതായിട്ട് അവർ അത് മുറിച്ചു കളയുവാൻ വളരെ സമയമായിട്ട് ശ്രമിക്കുകയും അദ്ദേഹം അതിന് സമ്മതിക്കാതെയും ഇരുന്നു. അവസാനം അദ്ദേഹത്തിന് ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം കിട്ടി. ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകളിൽ എന്താണ് കുഴപ്പമെന്ന് കണ്ടുപിടിക്കുന്നത് വരെ നാം അതോടൊപ്പം തന്നെ നിൽക്കുന്നു. ആ മനുഷ്യൻ കടന്നു വരികയും പരിശുദ്ധാത്മാവന്റെ പിൻകാല ജീവിതത്തിൽ കൂടി കടന്നിട്ട് അവൻ കത്തോലിക്ക സഭയിൽ വേദിയിലെ ഒരു ശുശ്രൂഷകനായിരിക്കുമ്പോൾ ചെയ്ത എന്തോ ഒരു കാര്യത്തെ അദ്ദേഹത്തോട് പറഞ്ഞു. അത് സത്യമാണെന്ന്, വാസ്തവമായും സത്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതാണോ എനിക്കെതിരായിരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. അതെ, ആ ഒരു നിഴൽ മാത്രമാണ് എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം തിരികെ ചെന്നിട്ട് ഡോക്ടറിനോട് പറഞ്ഞു, ഞാൻ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറാണ്, നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും ഒരുക്കിക്കൊള്ളുക, നമുക്കത് വീണ്ടും ആ യന്ത്രത്തിൽ പരിശോധിച്ച് നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അതിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്കൊരു ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണ വിടുതൽ ആവശ്യമായിരിക്കുന്നു. നാം മുറി സഭക്കാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നാം യഥാർത്ഥ സഭയാകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ യാതൊരു സഭയും ഇല്ലാതെ തന്നെ നാം യഥാർത്ഥ ക്രിസ്ത്യാനികളാകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി തന്നെയല്ല. നമ്മുടെ പെരുമാറ്റത്തിൽ നിന്നും, പാപങ്ങളിൽ നിന്നും, നമ്മുടെ ദുഷ്ടവിചാരങ്ങളിൽ നിന്നും, നമ്മുടെ ദുഷ്ടപ്രവൃത്തികളിൽ നിന്നും, നമ്മുടെ അശ്രദ്ധയിൽ നിന്നും, അതെന്ത് തന്നെയായിരുന്നാലും നമുക്ക് പൂർണ്ണ വിടുതൽ ആവശ്യമായിരിക്കുന്നു. അതിനാൽ ജനങ്ങൾ പ്രാർത്ഥനയ്ക്കായി ഇവിടെ കടന്നു വരുമ്പോൾ 100 അല്ലെങ്കിൽ 200 പേരുള്ള ഈ ചെറിയ കൂട്ടം ഇവിടെ ഇരിക്കും. എന്നാൽ അവർ പൂർണ്ണമായും ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കും. അതിനുശേഷം നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് കേൾക്കും. ദൈവത്തിന് തന്റെ കയ്യിലെടുക്കാൻ കഴിയുന്ന ആരെങ്കിലും ആവശ്യമായിരിക്കുന്നു. പിന്നെ അവൻ ആരോടെങ്കിലും പറയാൻ കഴിയും, അതായത് എനിക്ക് വിശ്വാസമുണ്ടായിരിക്കുന്നു, എന്റെ രോഗിയായ ദാസനെ എനിക്ക് ജബൽസൺവിലയിലെ ബ്രണഹാം കൂടാരത്തിലേക്ക് അയക്കാൻ കഴിയും, എനിക്ക് അവരിൽ വിശ്വാസമുണ്ട്. ആ ഒരു കൂട്ടം ജനങ്ങൾ ഏകമനസ്സുള്ളവരാണ്. പിന്നെ എന്തെങ്കിലും അവിടെ സംഭവിക്കും. എങ്കിൽ നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം എന്ത് ചെയ്യുമെന്ന് ശ്രദ്ധിക്കുക. നാം ഏകമനസ്സുള്ളവരും ഐക്യമത്യത്തോടു കൂടിയവരുമാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? അത് ചെയ്യുന്നതിനുള്ള ഒരേ ഒരു വഴി എന്നത് നാം സഹോദര പ്രീതിയാൽ നമ്മുടെ ഹൃദയങ്ങളെ തമ്മിൽ ഏകീകരിക്കുകയും സഭയിലെ അധികാരസ്ഥന്മാരെ അനുസരിക്കുകയും പാസ്റ്ററിനെ അനുസരിക്കുകയും പാസ്റ്റർ ദൈവത്തെ അനുസരിക്കുകയും വേണം. അപ്പോൾ ദൈവം പാസ്റ്ററിൽ കൂടെയും സമിതിയിൽ കൂടെയും സഭയിൽ പ്രവർത്തിക്കുകയും നാം എല്ലാവരും കൂടി ഒരുമിച്ച് ദൈവരാജ്യത്തിലേക്ക് ഒന്നാകുകയും ചെയ്യുന്നു. അങ്ങനെ നാം ഒരു ഏകീകരിക്കപ്പെട്ട കൂട്ടമാകുമ്പോൾ ദൈവം നമ്മെ കേൾക്കും. യാതൊന്നും നിങ്ങളെ ശല്യപ്പെടുത്തരുത്, യാതൊരു കാര്യത്തിലും സംഭ്രമിക്കരുത്. ഇപ്പോൾ ആ തരത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് വാഗ്ദത്ത ദേശത്തെ എടുക്കുന്നതിനായി ദൈവം നിയോഗിച്ചത്. മോശ ഒരു സമ്പൂർണ്ണ മനുഷ്യനായിട്ട്, അവൻ അനുരഞ്ജനം ചെയ്യുന്ന മനുഷ്യനായിരുന്നില്ല. അവിടെ വഴക്കും ബഹളവും മറ്റെന്തെല്ലാം ഉണ്ടായാലും അവൻ അനുരഞ്ജനം നടത്തിയില്ല. അതാണ് ദൈവം നമ്മിൽ നിന്നും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഫറവോൻ മോശയോട് യോജിക്കാൻ ആഗ്രഹിച്ചിട്ട് പറഞ്ഞു, മോശെ നിങ്ങളെല്ലാവരും പോയിക്കൊള്ളുക, എന്നാൽ നിങ്ങളുടെ മക്കളെയും അല്ലെങ്കിൽ കന്നുകാലികളെയും ഇവിടെ വിട്ടേക്കുക. ഒരു ക്രിസ്ത്യാനി പ്രകാരം വരുന്നതിനാണ് സാത്താൻ ആഗ്രഹിക്കുന്നത്. നീ സഭയിൽ ചേരുന്നത് നന്നായിരിക്കും, എന്നാൽ നീ ഒരിക്കലും ജോണിനോട് ക്ഷമിക്കരുത്. നിങ്ങൾ വരികയാണെങ്കിൽ നന്നായിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ പുകവലിയും മദ്യപാനവും കള്ളം പറച്ചിലും നിങ്ങളുടെ മോഷണവും കുറ്റം കണ്ടുപിടിക്കലും നുണ പറയലും വിട്ടുകളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിതൊന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, വെറുതെ സഭയിൽ മാത്രം ചേർന്നുകൊള്ളുക. എന്നാൽ മോശ ഒരു ഒത്തുതീർപ്പുകാരനായിരുന്നില്ല, അവൻ പൂർണ്ണ വിടുതൽ ആവശ്യപ്പെട്ടിരുന്നു. മോശ പറഞ്ഞു, ഞങ്ങൾ ഒരു കുളമ്പ് പോലും ഇവിടെ വിട്ടുകളയുകയില്ല, ഞങ്ങൾ യഹോവയെ ആരാധിക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതെല്ലാം ഞങ്ങൾ കൂടെ കൊണ്ടുപോകും. സഭയും അപ്രകാരമാകേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ നീതിയെടുക്കും, ഞങ്ങൾ വിശുദ്ധിയെടുക്കും, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ എടുക്കും, ഞങ്ങൾ വേദിയിലേക്ക് പോകുമ്പോൾ ഏകീകരിച്ച കൂട്ടത്തെ എടുക്കും. ഞങ്ങൾ വാസ്തവമായൊരു കൂട്ടമായിരിക്കും. ഞങ്ങൾ യാതൊന്നും വിട്ടുകളയുകയില്ല. ഞങ്ങൾ എല്ലാ കാര്യങ്ങളെയും കൊണ്ടുപോകും. ഒരൊറ്റ കുളമ്പ് പോലും ഇവിടെ അവശേഷിക്കുകയില്ല. നിങ്ങൾക്കറിയാമോ, ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു രീതിയിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ സാത്താൻ അത് വിട്ടുകളയേണ്ടതായിട്ട് തന്നെ വരും. അപ്രകാരമാണ് മോശയും അവരുടെ കൂട്ടവും ചെയ്തത്. അവർ അവിടെ എത്തിയിട്ട് രക്തത്തിനടിയിലായി. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവൻ സമ്പൂർണമായും രക്തത്തിനടിയിലാകുന്നതുവരെ അവിടെ ഒരു പൂർണ്ണ വിടുതൽ ഉണ്ടായിരുന്നില്ല. മോശ സ്വയമായി ദൈവത്തോട് ഏകീകരിച്ചിരുന്നു, എന്നാൽ ഇസ്രായേൽ ഏകീകരിച്ചിരുന്നില്ല. പാപം അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അവർ മോശയ്ക്കെതിരായി പിറുപിറുത്തുകൊണ്ട്, നീ എന്തിനാണ് ഇത് ചെയ്യുന്നത്? നീ ഞങ്ങളുടെ മേൽ കൂടുതൽ കുഴപ്പങ്ങൾ കൊണ്ടുവരികയാണെന്ന് പറഞ്ഞു. കാരണം ഫറവോൻ ഇഷ്ടിക ഉണ്ടാക്കുന്നതിന്റെയും മറ്റും കണക്ക് അവരോട് ഇരട്ടിപ്പിച്ചിരുന്നു. അത് മോശയായിരുന്നു. അവൻ സമ്പൂർണമായും ദൈവത്തിന്റെ കരങ്ങളിലായിരുന്നു. അവൻ ആടുകളെ മേയ്ക്കുന്നതിൽ നിന്ന് പൂർണ്ണമായും വിടുതൽ പ്രാപിച്ചിട്ട് ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചിരുന്നു. അവൻ സ്വയമായി തന്നെ സമ്പൂർണ്ണ വിടുതൽ പ്രാപിച്ചിരുന്നു. എന്നാൽ ജനങ്ങൾ വിടുതൽ പ്രാപിച്ചിരുന്നില്ല. കാരണം അവരുടെ ഇടയിൽ അപ്പോഴും പിറുപിറുക്കലുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം രാത്രിയിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെടുകയും അത് ക്രിസ്തുവിന്റെ നിഴലായിരുന്നു. അതിന്റെ രക്തം ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് അത് വെറും പാഴ്ചെടിയാകുന്നു. അത് സാധാരണപ്പെട്ടതും താഴ്മയോട് കൂടിയതുമാണെന്ന് അത് കാണിക്കുന്നു. അങ്ങനെ ഇതെടുത്ത് രക്തത്തിൽ മുക്കി വീടിന്റെ കറുമ്പടി മേലും കട്ടളക്കാൽ മേലും രണ്ടിന്മേലും പുരട്ടണം എന്ന് ദൈവം നിയോഗപ്പെടുത്തി. അപ്പോഴാണ് ഇസ്രായേൽ ഒരു കുളമ്പ് പോലും വിടാതെ പൂർണ്ണമായും വിടുതൽ പ്രാപിച്ചത്. അവർക്ക് അവകാശപ്പെട്ടിരുന്നതെല്ലാം വിടുതൽ പ്രാപിച്ചിരുന്നു. അവർ സമ്പൂർണമായും രക്തത്തിനടിയിലായപ്പോൾ അവരുടെ കുടുംബങ്ങളും അവർക്ക് പ്രിയമേറിയവരും അങ്ങനെ എല്ലാ കാര്യങ്ങളും വിടുതൽ പ്രാപിച്ചിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും രക്തത്തിനടിയിലാകുമ്പോഴാണ് സഭയും പൂർണ്ണമായി വിടുതൽ പ്രാപിക്കുന്നത്. നിങ്ങളുടെ പാപം രക്തത്തിനടിയിലാകുമ്പോൾ നിങ്ങളുടെ പുകവലിയും ചീട്ടുകളെയും നിങ്ങളുടെ കബളിപ്പിക്കലും നിങ്ങളുടെ മോഷണവും നിങ്ങളുടെ കള്ളം പറിച്ചിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും രക്തത്തിനടിയിൽ കൊണ്ടുവരുമ്പോൾ പിന്നെ അവിടെ ഒരു സമ്പൂർണ്ണ വിടുതലുണ്ടായിരിക്കും. നിങ്ങൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അത് ശരിയാക്കുക. നിങ്ങൾക്കത് രക്തത്തിനടിയിൽ കൊണ്ടുവരാൻ കഴിയില്ല, കാരണം അത് നിൽക്കുകയില്ല. നിങ്ങൾക്കത് കൊണ്ടുവരാൻ കഴിയില്ല, എന്തെങ്കിലും അത് നിങ്ങളെ ചെയ്യുന്നതിനിടയാക്കുകയില്ല. നിങ്ങൾ തന്നെ സ്വയം പൂർണ്ണമായും രക്തത്തിനടിയിൽ വരുമ്പോഴാണ് അവിടെ പൂർണ്ണമായ വിടുതലുണ്ടാകുന്നത്. അതിനുശേഷം ഇതിനു മുമ്പ് ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തതായ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ കിട്ടുന്നതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും രക്തത്തിനടിയിൽ കൊണ്ടുവരികയും ദൈവരാജ്യത്തോട് കീഴടക്കപ്പെട്ട് കൊണ്ടുവരുമ്പോൾ പിന്നെ അവിടെ ഒരു യഥാർത്ഥ വിടുതലുണ്ടാകും.
Was completely, totally man. He could cry like a man.
യേശു പൂർണമായും ഒരു സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു. അവന് മനുഷ്യരെ പോലെ കരയാൻ കഴിയുമായിരുന്നു. അവനൊരു മനുഷ്യനെ പോലെ തിന്നാൻ കഴിയുമായിരുന്നു. യേശു ഒരു സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു. അവന് മനുഷ്യരെ പോലെ കരയാനും മനുഷ്യരെ പോലെ തിന്നാനും ഒരു മനുഷ്യനെ പോലെ എല്ലാമായി തീരാനും അവന് കഴിഞ്ഞിരുന്നു. അവൻ തന്റെ ശാരീരിക ഘടനയിൽ സമ്പൂർണമായും മുഴുവനായും ഒരു മനുഷ്യനായിരുന്നു. അവന്റെ ആത്മാവിൽ അവൻ സമ്പൂർണമായും മുഴുവനായും ദൈവമായിരുന്നു. അതിനാൽ അവൻ തന്റെ ജഡത്തെ മുഴുവനായും അവനിൽ ഉണ്ടായിരുന്ന ആത്മാവിനെ കീഴടക്കിയിരുന്നു. നാം ആയിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും അവനും പരീക്ഷിക്കപ്പെട്ടു. അവൻ മനുഷ്യനായിരുന്നു, ഒരു ദൂതനായിരുന്നില്ല. അവനൊരു മനുഷ്യനായിരുന്നു. അവൻ ആഗ്രഹങ്ങളും പരീക്ഷകളും നമുക്കുള്ളതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്രകാരം തിരുവെഴുത്ത് പറയുന്നു, അവനൊരു മനുഷ്യനായിരുന്നു, പരീക്ഷകൾക്കും അപ്പുറത്തുള്ള ഒരു ദൂതനായിരുന്നില്ല. എബ്രായർ 1 അത് പറയുന്നു, നീ അവനെ ദൂതന്മാരെക്കാളും താഴ്ത്തിയെന്ന് എബ്രായർ 1:4 പറഞ്ഞിരിക്കുന്നു. അവൻ മനുഷ്യനായിരുന്നു, പൂർണ്ണ മനുഷ്യനായിരുന്നു. അതായത് പൂർണ്ണ വിടുതലിന് വേണ്ടി ദൈവം ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് അവനെ തന്റെ ആത്മാവിൽ നിറച്ചു. പരിശുദ്ധാത്മാവ് അളകൂടാതെ അവനിലായിരുന്നു. അവൻ നമ്മെ പോലെ പരീക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ പൂർണ്ണ ദൈവമായിരുന്നു. അവൻ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോഴും പ്രകൃതിയെ നിയന്ത്രിച്ചപ്പോഴും അലറുന്ന സമുദ്രത്തെയും ശക്തിയേറിയ കാറ്റിനെ തടഞ്ഞപ്പോഴും അവനത് തെളിയിച്ചു കാണിച്ചു. അവൻ വൃക്ഷങ്ങളോടും മറ്റും കൽപ്പിച്ചപ്പോൾ അവയെ അവനെ അനുസരിച്ചു. അവനാകമേ ദൈവമായിരുന്നു. അവന് മനുഷ്യനാകാനും കഴിഞ്ഞിരുന്നു, കാരണം അവന് മനുഷ്യനായിരുന്നു. എന്നാൽ ഒരു മനുഷ്യനായി അവൻ പൂർണ്ണമായും പരിപൂർണമായും ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവത്തിന്റെ സേവനത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവൻ നമ്മുടെ മാതൃകയാകുന്നു. നാം പുരുഷന്മാരും സ്ത്രീകളുമാകുന്നു, നാം ക്രിസ്ത്യാനികളുമാകുന്നു. അവൻ നമ്മുടെ മാതൃകയാണെങ്കിൽ നാം പൂർണ്ണമായും നമ്മെ തന്നെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് അതിനെ പെടാം. അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു, അവൻ പൂർണ്ണ ദൈവമായിരുന്നു. എന്നാൽ അവൻ തന്റെ സ്വാഭാവിക കാര്യങ്ങളെയും ശാരീരിക കാര്യങ്ങളെയും തന്റെ സ്വന്തം വിചാരങ്ങളെയും തന്റെ സ്വന്തം പ്രവൃത്തികളെയും തന്റെ സ്വന്തം കരുതലിനെയും അവന് കീഴ്പ്പെടുത്തിയിട്ട് പറഞ്ഞു, എന്റെ പിതാവിന് പ്രസന്നമായത് മാത്രം ഞാൻ ചെയ്യുന്നു. അവിടെയാണ് നിങ്ങൾ മനുഷ്യരിൽ നിന്നും പൂർണ്ണമായി വിടുതൽ പ്രാപിച്ചിരുന്നു. പുരോഹിതന്മാർ അവന്റെ അടുക്കലെത്തി, കൂടാതെ വലിയ മനുഷ്യരും അവന്റെ പക്കലെത്തിയിട്ട് ഇന്നയിന്ന റബ്ബി എന്ന് അവനെ വിളിച്ചുകൊണ്ട് അവരുടെ സഭാസംഘടനകളിലേക്കും കൂട്ടുകെട്ടിലേക്കും അവനെ വഴക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ സമ്പൂർണമായും വിടുതൽ പ്രാപിച്ചിരുന്നു, കാരണം അവൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. അവൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നതിനാൽ നീ അവനെ വിടുവിച്ചു. ഞാൻ എന്റെ പ്രിയനെ നായ്ക്കളിൽ നിന്ന് വിടുവിക്കും, കാരണം അവൻ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നില്ലേ. നാം നമ്മുടെ യാത്രയുടെ അവസാനത്തെത്തുന്ന ഏതെങ്കിലും നാഴികയിൽ ഇതെനിക്ക് വേണ്ടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളത് നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുവെന്ന് എനിക്കറിയാം. എന്നാൽ അവനത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, മരണത്തിന്റെ വായിൽ നിന്നും ഞാൻ അവനെ വിടുവിക്കും, കാരണം അവൻ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നു. പുനരുദ്ധാന നാളിൽ രാവിലെ ഞാൻ അവനെ കുഴിയിൽ നിന്ന് വിടുവിക്കും. അവന്റെ ശരീരത്തെയും ആത്മാവിനെയും പ്രാണനെയും ഞാൻ സമ്പൂർണമായും വിടുവിക്കും, കാരണം അവൻ എന്നെ വിശ്വസിച്ചിരിക്കുന്നു. യേശുവിന്റെ സകല പ്രവൃത്തികളും സമ്പൂർണമായിരുന്നു. എല്ലാം സമ്പൂർണമായിട്ട് സമ്പൂർണമായും വിടുവിച്ചിരുന്നു. അവൻ കുഷ്ഠരോഗിയെ കുഷ്ഠരോഗത്തിൽ നിന്നും സമ്പൂർണമായി വിടുവിച്ചു. രക്തസ്രാവമുള്ള സ്ത്രീ അവളുടെ രക്തസ്രാവത്തിൽ നിന്ന് പൂർണ്ണമായും വിടുവിച്ചു. അവൻ പ്രായച്ചിത്തത്തിന്റെ നാളിൽ മരിച്ചപ്പോൾ ലോകത്തെ പാപത്തിൽ നിന്നും സമ്പൂർണമായും വിടുവിച്ചു. അവൻ എല്ലാ പാപത്തെയും പൂർണ്ണമായും വിടുവിച്ചു. അവൻ സഭയെ വിടുവിച്ചു. അതിനാൽ നമുക്ക് വിശേഷാധികാരം കുറഞ്ഞ ജനമായിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. ഒരു തോൽപ്പിക്കപ്പെട്ട അവസ്ഥയിൽ നമുക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. കാരണം അവൻ സാത്താനെ പരാജയപ്പെടുത്തിയിട്ട് വാഴ്ചകളെയും അധികാരങ്ങളെയും കയ്യിലേറിയിട്ട് തന്റെ കാൽ കീഴെ അധീനമാക്കിയിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ മേലെ അധികാരം നടത്താൻ സാത്താന് നിയമാനുസൃതമായി യാതൊരു അധികാരവുമില്ല. നാം ക്രിസ്ത്യാനികളാകുന്നു, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാകുന്നു. സാത്താന് നമ്മോട് കൽപ്പിക്കുന്നതിനുള്ള അധികാരമില്ല. ക്രിസ്തു നമ്മെ വിടുവിച്ചിരിക്കുന്നു, സമ്പൂർണമായും വിടുവിച്ചിരിക്കുന്നു. നമ്മെ ദുഷ്ടതയിൽ നിന്നും അവൻ വിടുവിച്ചിരിക്കുന്നു, പാപത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു, സ്വഭാവങ്ങളിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു, സംസാരിക്കുന്നതിൽ നിന്നും ആഭാസത്തിൽ നിന്നും അങ്ങനെ എല്ലാവിധ കാര്യങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ചിരിക്കുന്നു. അവൻ സമ്പൂർണമായി നമ്മെ വിടുവിച്ചിട്ട് തന്റെ പവിത്ര കരങ്ങളിലേക്ക് നമ്മെ എടുക്കുകയും അത് പൂർണ്ണമായ ഒരു വിടുതൽ ആകുകയും ചെയ്യുന്നു. നമ്മുടെ രോഗത്തെ അവൻ വിടുവിച്ചു. അവൻ ക്ലേശത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. കാരണം നമ്മുടെ പക്കൽ അതിനുവേണ്ടി ആധാരപത്രം ഉണ്ടായിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റിരിക്കുകയും അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു വരിക്കുന്നു. അവൻ നമ്മുടെ രോഗശാന്തിക്കാരനാകുന്നു. ആ കാരണത്താലാണ് ആ പാവം പിടിച്ച, തളർവാദം പിടിച്ച ആ സ്ത്രീ ക്യാൻസർ രോഗത്താൽ മരിച്ചുകൊണ്ടിരുന്ന തന്റെ ഭർത്താവിനെ സംരക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിന്റെ മണ്ഡലത്തിലേക്ക് കടന്നു നടന്നു കയറിയത്. അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഡോക്ടർമാർ അവൾക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. അങ്ങനെ അവൾ ദൈവത്തിന്റെ നിർദ്ദേശങ്ങളെ പിന്തുടരുകയും പൂർണ്ണമായും വിടുതൽ പ്രാപിക്കുകയും ചെയ്തു. ശിഷ്യന്മാർ പൂർണ്ണ വിടുതൽ പ്രാപിച്ചിരുന്നു, പരിപൂർണമായ വിടുതൽ കിട്ടിയിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം അവർ മുഴുവനായും പരിപൂർണമായും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരുന്നു. നിങ്ങൾ വെറും ഒരു സഭയിലെ അംഗമായിട്ട് പാസ്റ്ററിന്റെ കൈപിടിച്ചു കുളിക്കുകയും അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തോ ഒരു ചെറിയ അനുഭവമായിട്ട് ചാടുകയും ഒച്ചവെക്കുകയും അന്യഭാഷ സംസാരിക്കുകയും മറ്റെന്തെങ്കിലും ചെയ്തിരിക്കാം. അപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ വിദ്വേഷവും അപരിചിതമായ പ്രവൃത്തികളും കള്ളം പറയലും സിഗരറ്റ് വലിയും സ്ത്രീകളെ മോഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യം ഇതുവരെ അവിടെ സംഭവിച്ചിട്ടില്ല. അവിടെ എന്തോ തെറ്റായിട്ടുണ്ട്. ഒരുവൻ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കുകയാണെങ്കിൽ ദൈവസ്നേഹം പിന്നെ അവനിലില്ല. നിങ്ങൾ തെറ്റായി നയിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ അറിയും. നാം എല്ലാവരും പരിശുദ്ധാത്മാവോടുകൂടി ഏകീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോ അംഗവും തമ്മിൽ തമ്മിൽ ഏകീഭവിച്ചിരിക്കണം. ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അതെല്ലാ വിധമായ അനീതിയിൽ നിന്നും നമ്മെ വെടിപ്പാക്കും. ലോക കാര്യങ്ങളിൽ നിന്നും അത് നമ്മെ വിടുതൽ ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളപ്പോൾ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയുമെന്ന് യേശു പറഞ്ഞു. ഒരംഗം വേറൊരംഗത്തിനു വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്ന സ്നേഹമാകുന്നു. ഒരു ദുഷ്ടകാര്യം തുടങ്ങുമ്പോൾ, അതായത് പുറത്തുനിന്നും ഒരു സ്ത്രീ കടന്നു വന്നിട്ട് പറയും, നോക്കൂ പ്രിയെ, നീ ഇത് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് ധരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിനക്കിത് നന്നായിരിക്കുന്നു എന്നും മറ്റും പറഞ്ഞുകൊണ്ട് ഈ ഹോളി റോളേഴ്സുകാരുടെ കൂട്ടത്തിൽ നിന്നും മറ്റും പുറത്താകുക എന്ന് പറയും. നാം ദൈവത്തോട് അത്രമാത്രം ഏകീകരിച്ചിരിക്കണം. നിങ്ങൾ പറയും, കൊള്ളാം സഹോദരൻ ബ്രഹാം, ഇത് ഭയങ്കരമായ ഒരു പരീക്ഷയാണല്ലോ. എന്നാൽ ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. സാത്താൻ പരാജയപ്പെട്ടിരിക്കുന്നു. നമുക്ക് പൂർണ്ണ വിടുതൽ ആവശ്യമായിരിക്കുന്നു. വിശുദ്ധിയോടും വെടിപ്പോടും കലർത്തില്ലാതെയും കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകിയതും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതും അടയാളങ്ങളും അത്ഭുതങ്ങളോടും കൂടിയ ഒരു സഭയെ നാം ആഗ്രഹിക്കുന്നു. അതെല്ലാവരെയും പൂർണ്ണമായും വിടുവിക്കും. സ്നേഹവാനായ ദൈവമേ, പൂർണ്ണമായി വിടുതൽ പ്രാപിക്കാത്തതായ കാര്യങ്ങളെ നീ എടുക്കുന്നില്ലല്ലോ. ഊനമുള്ളതായ ഒരു ബലിയെ നിനക്ക് സ്വീകരിക്കാൻ കഴിയില്ലല്ലോ. പാപം ജീവിതത്തിലുള്ളതായ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന നീ ഒരിക്കലും സ്വീകരിക്കുന്നില്ലല്ലോ. കർത്താവ്, നിനക്കത് കഴിയില്ല. കഴിഞ്ഞുപോയ കാലങ്ങളിൽ നീ അത് ചെയ്തിട്ടില്ല. ഇന്ന് നിനക്കത് ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ ബലിപാട് ഊനമില്ലാത്തതായിരിക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളെ തന്നെ വേദിയിലേക്ക് അർപ്പിക്കുമ്പോൾ ഒരു സമർപ്പിക്കപ്പെട്ട ജീവിതത്തെ ഞങ്ങളിൽ നിന്നെടുക്കുകയും ഓ കർത്താവേ, പാപത്തിന്റെ സകല ഊനതയും ഞങ്ങളിൽ നിന്ന് എടുത്തു കളയുകയും ചെയ്യണമേ. ഞാൻ എന്റെ പ്രാണനെയും എന്റെ ദേഹത്തെയും എന്റെ ശക്തിയെയും എന്റെ പരിശ്രമത്തെയും ഇന്ന് രാവിലെ ഈ സഭയോടൊപ്പം ഈ വേദിയിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ വെടിപ്പാക്കി ഞങ്ങൾ ചെയ്തിരിക്കുന്ന സകല പാപങ്ങളിൽ നിന്നും ഞങ്ങളോട് ക്ഷമിക്കണമേ. മഹാനായ പരിശുദ്ധാത്മാവ് അഭിവൃദ്ധമായി ഞങ്ങളിൽ വസിക്കുകയും അങ്ങയുടെ സാന്നിധ്യം ഇന്ന് രാവിലെ ഈ കൂടാരത്തിൽ നിന്ന് ഞങ്ങളോടൊപ്പം പോകാനിടയായിട്ട് നീ ഞങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ തന്നെ അറിയാനിടയാക്കണമേ. പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ക്ഷമിക്കണമേ എന്നാകുന്നു. കർത്താവെ, ഇതനുവദിച്ചു തരണമേ.
Until we meet again at the evening service, may we come in with clean hands and a pure heart that you'll not turn down. For we want a complete and total deliverance from anything, Lord.
അവിടുന്ന് ഇപ്പോൾ ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുകയും വീണ്ടും വൈകിട്ടത്തെ യോഗത്തിനായി ഞങ്ങൾ കണ്ടുമുട്ടുന്നതുവരെ ഞങ്ങളെ കാക്കുകയും ചെയ്യണമേ. വെടിപ്പായ കൈകളോടും വിശുദ്ധിയേറിയ ഹൃദയത്തോടും കൂടി ഞങ്ങൾ വരുവാനിടയായിട്ട് നീ ഞങ്ങളെ തള്ളിക്കളയാനിടയാകരുതേ. കാരണം ലോകത്തിന്റെ വെളിച്ചമായി ഞങ്ങളായിരിക്കുന്ന ഏതൊരു കാര്യത്തിനു വേണ്ടി സമ്പൂർണ്ണ വിടുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്ര വെക്കുന്നത്. അത് മലമേലായിരിക്കുമ്പോൾ അത് ജനങ്ങളെ ശരിയായ മാർഗത്തിൽ നടക്കുന്നതിന് വെളിച്ചം പകർന്നു കൊടുക്കുന്നു. പിതാവെ, അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അവന്റെ മഹത്വത്തിനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. ഡോക്കോ അല്ലെങ്കിൽ ശുശ്രൂഷകരിൽ ആരെങ്കിലും ഒരാൾ പിന്നിലായിരിപ്പുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡോക്ക് ഇവിടെ കടന്നു വന്നിട്ട് ഇത് വാർത്താ വിതരണ ബോർഡിൽ ഒട്ടിക്കുക. അതിനാൽ സഭ പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് ഇത് വായിക്കാൻ കഴിയുമല്ലോ. അത് കഴിഞ്ഞ് സഹോദരൻ കൊളിൻസ് ഇവിടെ ഉണ്ടെങ്കിൽ, സഹോദരൻ കൊളിൻസ് ഇവിടെ ഉണ്ടോ? ഈ കൽപ്പന അദ്ദേഹത്തിന് കൊടുക്കുക. ശരി ശ്രീമാൻ, അതെന്താണെന്ന് നാം നോക്കുന്നതാണ്. ആരോ ഒരു കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നതാണ്. അതല്ല ഇപ്പോഴും അനുവദിക്കപ്പെട്ടിരിക്കുന്നു. നാം അതിൽ സന്തോഷിക്കുന്നു. എനിക്ക് കൂടിക്കാഴ്ചകളുണ്ട്. നിങ്ങൾക്ക് ചെയ്യേണ്ടതായ ഒരേ ഒരു കാര്യം എന്താണെന്നാൽ അവിടെയുള്ള ഞങ്ങളുടെ നമ്പർ വിളിക്കുക എന്നതാണ്. വീട്ടിൽ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടായിരിക്കുന്നു, സഭയ്ക്ക് അതറിയാം. എന്നാൽ ഇവർ അപരിചിതരാകുന്നു, സഭയ്ക്ക് അതിനെപ്പറ്റി അറിയാം. ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നവർക്കായി ഞാനത് ഇവിടെ വെക്കുന്നതാണ്. അത് വളരെയധികമായിട്ട് നമുക്ക് എല്ലാവരെയും നോക്കുവാൻ കഴിയാതെ വരുന്നു. അതിനാൽ അവർ നമ്പർ വഴി കടന്നു വരട്ടെ. നിങ്ങൾ ബട്ട്ലർ 215159 എന്ന് വിളിക്കുക. ആർക്കെങ്കിലും ആവശ്യമുള്ളതായി ഏതെങ്കിലും ഒരു വ്യക്തി കാണുകയാണെങ്കിൽ ഞാനെപ്പോഴും ജനങ്ങളെ കണ്ടുമുട്ടുന്നതിൽ സന്തോഷവാനാണ്. എന്നാൽ നമുക്കിവിടെ ഒരു സ്ഥിരമായ രീതിയുണ്ട്. അതിൽ കൂടി വളരെയധികം പേർ വിളിക്കപ്പെടുകയും അവർ ഓരോരുത്തരായി കടന്നു വരികയും ചെയ്യുന്നു. നമുക്കത് ആകസ്മികമായ രീതിയിൽ അതുണ്ടായിട്ട് ചാട്ടവും എടുത്തുചാട്ടവും എല്ലാമായിട്ട് ജനങ്ങൾ നിരാശയോടെ വീട്ടിലേക്ക് പോയി. എന്നാൽ ഇപ്പോൾ എല്ലാം ക്രമമായി വെച്ചിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതായത് എല്ലാ കാര്യങ്ങളെയും സമ്പൂർണമായും ക്രമീകരിച്ചു വെക്കുക. ഈ കൂട്ടർ എന്നെ ബട്ട്ലർ 215519 വിളിക്കുകയാണെങ്കിൽ ഞാൻ അവരെ കാണുന്നതിൽ സന്തോഷവാനായിരിക്കും. ശ്രീമാൻ മേഴ്സിയറിനോടും അല്ലെങ്കിൽ ശ്രീമാൻ ഗോഡിനോടും നിങ്ങൾക്ക് ഫോണിൽ കൂടെ എപ്പോഴാണ് കണ്ടുമുട്ടാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് അറിവ് നൽകുന്നതാണ്. നമുക്കിവിടെ ജനങ്ങളെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്വീകരിക്കുന്നതിനായി എയർ കണ്ടീഷൻ ചെയ്ത ഒരു സ്ഥാനമുണ്ട്. നാം അത് ചെയ്യുന്നതിൽ സന്തോഷവാനായിരിക്കും. ഞാൻ ജനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതിനാലാണ് പള്ളിയിലേക്ക് വരാത്തതെന്ന് ജനങ്ങൾ വിചാരിക്കുന്നു. അങ്ങനെയല്ല, ഞാൻ ശരിക്കും ആ ആജ്ഞയോട് ക്രമമായിരിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരോടും മുഖപക്ഷാഭേദം കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ വ്യക്തിയും അതാരായിരുന്നാലും എവിടെയായിരുന്നാലും ഏത് സമയത്തായാലും നിരത്തിനോ മതവിശ്വാസത്തിനോ അതുമായി യാതൊന്നും ചെയ്യാനില്ല. നാം ഇവിടേക്ക് വന്ന് അവരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതുവരെ നാം ദൈവത്തോട് അതിനായി അപേക്ഷിക്കുന്നു. അവർ യോഗങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും നാം അതിനെ പരിഗണനയിലെടുത്തിട്ട് അത് ഫയലിലാക്കുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ വഴിനടത്തിൽ മാത്രമാണ്. അപ്രകാരം അത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുകയും എല്ലാവർക്കും ശരിക്കും അത് തന്നെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കാരണത്താൽ ഇവിടെ യാതൊരു മുഖപക്ഷാഭേദവുമില്ല. രോഗികളായിട്ട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഇന്ന് രാവിലെ ഇവിടെ എത്തിയിട്ടുള്ളവരെ ആരെങ്കിലും ഉണ്ടോ? ശരി, ആരുമില്ല. എങ്കിൽ നമുക്ക് ആരാധനയ്ക്കായിട്ടുള്ള പാട്ട് പാടാം. ഇന്ന് രാവിലെ സമയം നമുക്ക് ഏതാണ് പാട്ട് പാടാൻ കഴിയുന്നത്? എന്റെ പാപത്തെ എന്തിനു മാറ്റാൻ കഴിയും? ടെഡി, നിനക്കതറിയാമോ? യേശുവിന്റെ രക്തമല്ലാതെ മറ്റൊന്നിനും കഴിയില്ല. ശരി, നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഞാൻ ഈ മഹിളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ ഈ മഹിളയുടെ മേൽ കൈവയ്ക്കുമ്പോൾ നിങ്ങൾ ശാന്തരായി തലകളെ വണങ്ങുമോ? സ്നേഹവാനായ ദൈവമേ, തീരെ സുഖമില്ലാതെ ഒരു മഹിള ഇവിടെയായിരിക്കുന്നു. നമ്മുടെ സഹോദരി അവരുടെ തന്നെ ശരീരത്തെ മറ്റുള്ളവരിൽ നിന്നും ക്യാൻസർ പോലും എടുക്കുന്നതിനായി മറ്റുള്ളവർക്ക് വേണ്ടി ആ വിടവിൽ നിൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. എന്നാൽ കർത്താവെ, നീ അതിൽ നിന്നും അവളെ കുറച്ചു ദിവസം മുമ്പ് ഈ കാര്യങ്ങളെ തെളിയിച്ചപ്പോൾ വിടുതൽ നൽകിയിരുന്നു. അത് സ്വയം അവൾ തന്നെ കണ്ടുപിടിക്കാൻ ഇടയാകട്ടെ. അപ്പോൾ കർത്താവെ അത് നിന്നിൽ നിന്ന് വന്നതാണെന്ന് അവൾ അറിയും. ഞാൻ എന്റെ കരങ്ങളെ അവളുടെ മേൽ വെച്ചിട്ട് അവൾ നിൽക്കുന്നതായി ആ മറ്റേ സ്ത്രീക്ക് വേണ്ടി ഞാൻ കരുണയെ അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും വരാനിടയാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്തെങ്കിലും ദുഷ്ടതയുണ്ടെങ്കിൽ ആദ്യം അത് വെളിപ്പെടുത്തി തരണമേ. അതിനുശേഷം ഞങ്ങളത് ശരിയാക്കുന്നതാണ്. അപ്പോൾ ദൈവത്തോട് ഞങ്ങൾക്ക് പ്രീതിയുണ്ടെന്നും ദൈവത്തോട് ഞങ്ങൾക്ക് സമാധാനമുണ്ടെന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുമെന്നും അറിയുന്നു. കാരണം ഞങ്ങൾക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. കർത്താവെ, അനുവദിച്ചു തരണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങളുടെ സകല പാപങ്ങളും രക്തത്തിനടിയിലാണെന്ന് എത്ര പേർക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്? നമ്മുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് നമുക്ക് പാടാം. ഇപ്പോൾ നമ്മുടെ കൈകളെ താഴ്ത്തിക്കൊണ്ട് ചുറ്റുമായി നിൽക്കുന്നവരുടെ കൈ പിടിച്ചു കുലുക്കാം. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? ആമേൻ. ഇപ്പോൾ അതോടൊപ്പം നിന്നുകൊള്ളുക. എല്ലാവരും ദൈവത്തെ മുറുകെ പിടിച്ചുകൊള്ളുക.